إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وعلى آله وصحبه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار لا إله إلا الله إن كلمة التوحيد അത് ശരിയായ വിധം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു മുസ്ലിമായി തീരുന്നതിനും മരണശേഷം ഖബറിലും സബാത്ത് ലഭിക്കുന്ന കെലിമയായി ഉപകരിക്കുന്നതായിത്തീരുന്നതിനും മഹ്ഷറിലെ ഭയാനകമായ സന്ദർഭത്തിൽ സമാധാനം നൽകുന്ന കെലിമയായി തീരുന്നതിന് മീസാനിൽ അഅ്മാലുകൾ തൂക്കിക്കണക്കാക്കപ്പെടുന്ന സന്ദർഭത്തിൽ കനം തൂങ്ങുന്ന അമലായി തീരുന്നതിന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ഉപകരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാ ആകുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ഷുറൂത്തുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഷുറൂത്തുകളിൽ അഞ്ചാമത്തെ ഷർത്തായ അൽ മഹബ്ബത്തു ലിഹാദിഹിൽ കലിമ വലിമാ ദല്ലത്ത് അലൈഹി വസ്സുറൂറു ബിദാലിക്, ഇതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം അബു അബ്ദില്ല മുഹമ്മദ് ഇബ്നു ഖയ്യിം അൽ ജൗസിയ്യ റഹ്മത്തുല്ലാഹി അലൈഹി റഹ്മത്തൻ വാസിഅ, അദ്ദേഹത്തിന്റെ മദാരിജു സാലിക്കീനിൽ എന്താണ് മഹബ്ബത്ത് എന്ന് നമുക്ക് വിവരിച്ചു തരുന്ന ഭാഗം, അതാണ് നമ്മൾ കഴിഞ്ഞ മജ്‌ലിസിൽ വായിച്ചു തുടങ്ങിയത്. മഹബ്ബത്ത് എന്നതിന് അല്ലെങ്കിൽ ഹുബ്ബ് എന്നതിന് നിർവചിച്ചു പറയാവുന്ന ഒരു കൃത്യമായ ഹദ്ദ് അത് തന്നെയാണ് എന്നാണ്. അൽ മഹബ്ബ ഹി അൽ മഹബ്ബ എന്നേ പറയാവൂ എന്ന്. ലാ തുഹദ്ദുൽ മഹബ്ബ ബിഹദ്ദിൻ ഔദഹ മിൻഹ, ഇങ്ങനെയാണ് അദ്ദേഹം ആ കാര്യം തുടങ്ങുന്നത്, അതിന്റെ വിവരണം തുടങ്ങുന്നത്. എന്നിട്ട് ആ കലിമ ഭാഷാപരമായി ഏതിൽ നിന്നാണോ അത് നിഷ്പന്നമായിരിക്കുന്നത് അതിന്റെ അസ്ലിലേക്ക് മടക്കി അതുൾക്കൊള്ളുന്ന ആശയങ്ങൾ, അഞ്ച് അടിസ്ഥാന ആശയങ്ങൾ ലുഗവിയായി ഭാഷാപരമായി അതിന്റെ ഉള്ളിൽ ഉൾച്ചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒന്നാമത്തേത് അസ്സഫ വൽ ബയാദ്, വെളിമ, വെണ്മ, തെളിമ. മഹബ്ബത്തുണ്ടാകണമെങ്കിൽ ആദ്യം ഉള്ളിൽ അത് വേണം. യാതൊരു കലർപ്പുമില്ലാത്ത വിധം തെളിച്ചമുള്ള വെളുപ്പുള്ള വെണ്മയുള്ള അഴുക്കു പുരളാത്ത, അതായിരിക്കണം സ്നേഹത്തിന്റെ അസുഖം. അതുപോലെ തന്നെ ഒലുവു വല്ലുഹൂർ, അതാണ് രണ്ടാമത്തേത്. അത് പ്രകടമാണ്, ഉന്നതമാണ്. ഒളിച്ചു വെച്ചാൽ ഒളിച്ചിരിക്കുന്നതല്ല, പ്രകടമായി വരുന്നതാണ് യഥാർത്ഥത്തിൽ സ്നേഹം. അതുപോലെ തന്നെ ലുസൂം വസ്സബാത്ത്, അത് വിട്ടുകടന്നു പോകാതെ ഒരിടത്ത് ഒതുങ്ങിയിരിക്കുന്ന, അവിടെ തന്നെ ഒതുങ്ങിയിരിക്കുന്ന, ഉറച്ചിരിക്കുന്ന, ഇളകാത്ത, വളരെ ഉറച്ചിരിക്കുന്ന ഒന്നാണ് സ്നേഹമെന്ന് പറയുന്നത്, മഹബ്ബത്ത് എന്ന് പറയുന്നത്. നാലാമത്തേത് അത് ലുബ്ബാണ്, ഉള്ളിന്ന് വരേണ്ടതാണ്. അത് അകക്കാമ്പാണ്, അകത്തതില്ലാതെ പുറത്തതുണ്ടാവില്ല. അഞ്ചാമത്തേത് അൽ ഹിഫ്ളു വൽ ഇംസാഖ്, അത് സൂക്ഷിക്കപ്പെട്ടതാണ്. ഹിഫ്ള് എന്ന് പറഞ്ഞാൽ അത് സൂക്ഷിച്ചു വെക്കുന്നതാണ്, നഷ്ടപ്പെട്ടു പോകുന്നതല്ല. ഇംസാഖ് പിടിച്ചു വെക്കുന്നതാണ്, ഒഴുകി ഒലിച്ചു പോകുന്നതല്ല. ഈ ആശയങ്ങളെല്ലാം ഉൾച്ചേരുന്ന ഒരൊറ്റ കലിമ, അതാണ് മഹബ്ബ. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയോടുള്ള മഹബ്ബ എന്ന് പറഞ്ഞാൽ അതിൽ സഫാവും ബയാദും വേണം. ആ കലിമയോട് വളരെ വെളിമയുള്ള, വെണ്മയുള്ള, തെളിമയുള്ള സ്നേഹം വേണം, ഒന്നും കലരാതെ, മറ്റൊന്നും അതിൽ ഒരഴുക്കും അതിൽ പുരളാതെ തെളിമയുള്ള, വെണ്മയുള്ള മഹബ്ബത്ത് ആ കലിമയോട് വേണം. വലിമ ദല്ലത്ത് അലൈ. അതുപോലെ തന്നെ അൽ ഉലുവു വദ്ദുഹൂർ, അത് ഏറ്റവും പ്രകടവും ഏറ്റവും ഉന്നതവുമായിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയോടുള്ള സ്നേഹമായിരിക്കണം. അതിനോട് സ്നേഹമുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലുത്, ഏറ്റവും ഉന്നതം, ഏറ്റവും പ്രകടം. ആ കലിമയോടുള്ള സ്നേഹം പ്രത്യക്ഷമായിരിക്കും, പ്രകടമായിരിക്കും. അതറിയിക്കുന്ന ഏതെല്ലാം കാര്യമുണ്ടോ അതിലൂടെ അവനുള്ള സ്നേഹം പ്രകടമായിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയോടുള്ള സ്നേഹം, വഅന മിനൽ മുസ്ലിമീൻ എന്ന് ജീവിച്ച് തെളിയിച്ച് പ്രത്യക്ഷമായി കാണിച്ചു കൊടുക്കുന്നതായിരിക്കും. നോക്കിയാൽ തിരിച്ചറിയാത്ത ഈ കലിമ പറഞ്ഞ ആളുകൾ ധാരാളമുണ്ട്. ഈ കലിമ പറഞ്ഞവനും പറയാത്തവനും തമ്മിൽ ഒരു വ്യത്യാസമില്ലാത്ത വിധം പ്രത്യക്ഷത്തിൽ ജീവിതത്തിൽ ഒന്നും കാണാതെ ഈ കലിമയുടെ ആളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതല്ല, ഒലുവും നുഹൂറും അതിലുണ്ടാകണം. അൽ ലുസൂമു വസ്സബാത്ത്, അത് വേണം. ലുസൂമും സബാത്തും വേണം. അത് ഉറച്ചതായിരിക്കണം ഹൃദയത്തിന്റെ ഉള്ളിൽ ആ കലിമ, ഇളകാത്തതായിരിക്കണം. എന്നും ഒരു നേരവും പിരിയാതെ എല്ലാ സെക്കൻഡിലും ജീവിതത്തിൽ കൂടെ ഉണ്ടായിരിക്കേണ്ടതാണ് ആ കലിമയോടുള്ള സ്നേഹം. ഒരു നേരം പോലും അതിൽ നിന്ന് മാറുന്നില്ല. ലുസൂം സബാത്ത്, ഉറച്ചതാണ്, ഇളകുന്നില്ല, ഇളകാത്ത സ്നേഹമായിരിക്കണം. അതുപോലെ തന്നെ അത് ലുബിൽ നിന്ന് വരണം, ഹൃദയത്തിന്റെ അകക്കാമ്പിൽ നിന്ന് വരണം. അത് വേറൊരുപാട് കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ, അതിനോടുള്ള മഹബ്ബത്ത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരണമെങ്കിൽ ഹൃദയത്തിന്റെ ഉള്ള് നേരത്തെ പറഞ്ഞ നാല് ഷർത്തുകളും അതിന് മുൻപ് കടന്നു വരണം. ഹൃദയത്തിന്റെ ഉള്ളിൽ അതിനെക്കുറിച്ചുള്ള ഇൽമ് ഉണ്ടായിരിക്കണം, അത് കൃത്യമായിരിക്കണം, അത് യക്കീനായിരിക്കണം. അതുപോലെ തന്നെ സുദുക്കോടുകൂടിയായിരിക്കണം, ഇഖ്ലാസോടുകൂടിയായിരിക്കണം. ഇതില്ലാതൊരിക്കലും ഹൃദയത്തിന്റെ ഉള്ളിൽ അതിനോടുള്ള സ്നേഹം ഉണ്ടാവില്ല. അതുപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം, ഇതിനോട് സ്നേഹമുണ്ടെങ്കിൽ, ഈ കലിമയെ സ്നേഹിക്കുന്ന ഒരാൾ ആ കലിമയെയും കലിമ ഉൾക്കൊള്ളുന്ന കാര്യത്തെയും സൂക്ഷിക്കും, അത് നഷ്ടപ്പെടാതെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ അറിയിക്കുന്ന തൗഹീദിന്റെ എല്ലാ ഹിമകളും സംരക്ഷിക്കുന്നതിന് വേണ്ടി. സംരക്ഷിക്കണമെങ്കിൽ എന്ത് വേണം? എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? എന്താണ് അതിന്റെ ഹുക്കൂക്കുകൾ? എന്താണ് അതിന്റെ വാജിബാത്തുകൾ? എന്താണ് അതുകൊണ്ട് നമുക്കുണ്ടായിരിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട അഅമാലുകളും ഹുക്കൂക്കുകളും വാജിബാത്തുകളും? അത് പഠിച്ചറിയുകയും പാലിക്കുകയും ചെയ്യും. അതിൽ നിന്ന് വീഴ്ച വരുന്ന, അത് നഷ്ടപ്പെടുത്തി കളയുന്ന ഷിർക്കിന്റെ അഅമാലുകൾ, അഖ്വാലുകൾ, ലാഹിറത്തും ബാത്തിനത്തുമായിട്ടുള്ളത് എന്തൊക്കെയുണ്ടോ അതൊക്കെയും വേർതിരിച്ചറിഞ്ഞ് അത്തരം അവാത്തിനുകളിൽ നിന്ന് സൂക്ഷിക്കും, സംരക്ഷിക്കും. വജുനുബിനി വബനിയ അൽബുദല്ല അസ്ലാം, ഇതതിന്റെ അസ്ലാം. അതിൽ നിന്നുള്ള ഹിഫ്ളു, അത് സംരക്ഷിക്കുക, അത് സൂക്ഷിക്കുക, അത് തടഞ്ഞു നിർത്തുക. ഏതെങ്കിലും ഒരു നേരം ഒരു തർക്കം കേൾക്കുമ്പോൾ ഒഴിഞ്ഞു പോകുന്നതാകരുത്, ഒലിച്ചു പോകുന്നതാകരുത്, ഇളകുന്നതാകരുത്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ, അത് മനസ്സിലാക്കാനും അത് യക്കൈനാകാനും അത് സുദുക്കോടുകൂടി ഇഖ്ലാസോടുകൂടി ഉൾക്കൊള്ളാനുമുള്ള തൗഫീഖ് ലഭിച്ചിട്ട് ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളത് ഏറ്റവും വലിയ ദൗർഭാഗ്യമായിട്ടാണ് അവർ കാണുക. ഇതിനോട് മഹബ്ബത്ത് ഉണ്ടെങ്കിൽ അതിനെ ഹഫ്ളു ചെയ്യും, സംരക്ഷിക്കും. ഹഫ്ളു ചെയ്യണമെങ്കിൽ എന്ത് വേണം? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഹഫ്ളു ചെയ്യണമെങ്കിൽ, ഈ കലിമയെ സൂക്ഷിക്കണമെങ്കിൽ, സംരക്ഷിക്കണമെങ്കിൽ എല്ലാ അതിലേക്ക് വരാവുന്ന വിപത്തുകളും മനസ്സിലാക്കിയിരിക്കണം. അതെന്താണ് എന്ന് ആദ്യം അറിയണം. അതിനെ വളർത്താവുന്ന, പരിപോഷിപ്പിക്കാവുന്നത് എന്തൊക്കെയുണ്ടോ അത് അറിഞ്ഞിട്ട് അതൊക്കെ അതിലേക്ക് ഫീഡ് ചെയ്യണം. അതാണ് തൗഹീദിന്റെ ഹുക്കൂക്കുകളും വാജിബാത്തുകളും. അത് പഠിച്ചു മനസ്സിലാക്കി അത് പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കണം. നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ അതിലേക്ക് വന്നു ചേരാവുന്ന ആഫാത്തുകൾ, ആപത്തുകൾ, ഷിർക്ക് അക്ബർ, ഷിർക്ക് അസ്ഗർ, ഷിർക്ക് ഫിൽ അഖ്വാൽ, ഷിർക്ക് ഫിൽ അഅ്മാൽ, ഷിർക്ക് ഫിൽ നിയ്യാത്ത്, ഷിർക്ക് ഫിൽ മഹബ്ബ, ധാരാളം അതിന്റെ ഔജുഹുകൾ. അത് പഠിച്ചു മനസ്സിലാക്കി അതിന്റെ മവാത്തിനുകൾ, അത് വന്നു പോകാവുന്ന സന്ദർഭങ്ങൾ സൂക്ഷിക്കണം. ഈ അഞ്ച് കാര്യങ്ങളും ഉൾച്ചേരുന്നതാണ് മഹബ്ബത്ത്. ഈ കലിമയോടുള്ള മഹബ്ബത്ത് എന്ന് പറയുമ്പോൾ ഇതഞ്ചും ഉൾക്കൊള്ളുമെന്നർത്ഥം. അപ്പൊ അതിൽ നിന്ന് നമുക്കത് എന്താണ് എന്നൊരു മാദ്ദ എന്താണെന്നുള്ളത് കിട്ടി. പിന്നെ ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള രണ്ടാമതായി നടത്തിയത് ആ കലിമ വന്നിട്ടുള്ള റൂട്ട്, ഭാഷാപരമായി അത് വന്നിട്ടുള്ള റൂട്ട്, ആ കലിമയുടെ മഹത്വം, അത് അറബി ഭാഷയിൽ എത്രത്തോളമാണ്, അത് അവര് വെച്ചിരിക്കുന്ന വളവിൽ അവര് വെച്ചിരിക്കുന്നതിന്റെ സ്ഥാനം, അതിന്റെ മഹാത്മ്യമൊക്കെ പറഞ്ഞു. ആ കലിമ രണ്ട് വാക്കുകൾ ഹ ബ, ഈ രണ്ടക്ഷരങ്ങളാണ്. അത് രണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നതിന്റെ അങ്ങേ തലയും മറ്റൊന്ന് അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന ഇങ്ങേ തലയുമാണ്. അത് രണ്ടറ്റവുമാണ്. അങ്ങേയറ്റത്ത് നിന്ന് വരേണ്ടതാണ്, ഇങ്ങേയറ്റം ചെന്ന് നിൽക്കേണ്ടതാണ് ഹബ്ബ്. അതുപോലെ തന്നെ അതിന്റെ ബലാബലമൊക്കെ പറഞ്ഞു. അതിന് കൊടുത്തിരിക്കുന്ന, അതിനവർ നിശ്ചയിച്ച ഹറക്കത്തിന്റെ ബലം പോലും, വമ്മത്താണ് ഏറ്റവും അശദ്ധായ ഹറക്കത്താണ് അതിനുവേണ്ടി അവർ ഉപയോഗിച്ചത്. ഇങ്ങനെ അതിന്റെ ഭാഷാപരമായിട്ടുള്ള ഒരു ലത്തീഫത്ത് അദ്ദേഹം അത് വിവരിക്കുകയും ചെയ്തു. തുടർന്നുകൊണ്ട് അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഫിസിക്കലി റുസൂം വഹുദൂദ് ഖീലത്ത് ഫിൽ മഹബ്ബ, എന്താണ് മഹബ്ബത്ത് എന്ന് ഒറ്റ നിർവചനത്തിൽ പറയാൻ കഴിയില്ല. ഇതാദ്യം അദ്ദേഹം വിശദീകരിച്ചു. ഒരു കുറച്ച് വാചകങ്ങളിൽ നിർവചിച്ചു പറയാൻ കഴിയില്ല. എന്നാൽ മുൻഗാമികളായ പണ്ഡിതന്മാർ അത് വരച്ച് കാണിച്ചു തരുന്നതിന് വേണ്ടി വിവരിച്ചു തന്നിട്ടുള്ള ചില വിവരണങ്ങളുണ്ട്. ആ വിവരണങ്ങൾ കൊണ്ട് നമുക്ക് എന്താണ് മഹബ്ബത്ത്, എന്തല്ല മഹബ്ബത്ത് എന്ന് വിവരിച്ചു പറയുന്നതിലൂടെ, അതിന്റെ ബയാനിലൂടെ ചിലത് കിട്ടാനുണ്ട്. അങ്ങനെ അതിൽ വന്നിരിക്കുന്ന, അതിനെ സംബന്ധിച്ച് അതിന്റെ റുസൂമുകളെയും ഹദൂദുകളെയും കുറിച്ച് പറയപ്പെട്ടിട്ടുള്ള ചില വാക്കുകൾ, ബിഹസബി ആസാരിഹ വശവാഹിദിഹ വൽ കലാമി അലാ മാ യഹ്താജു ഇലൈഹി മിൻഹ, ആ പറഞ്ഞതൊക്കെ എന്ന് പറഞ്ഞാൽ മഹബ്ബത്ത് ഉണ്ടെങ്കിൽ ഉണ്ടായിത്തീരാവുന്ന ആസാറുകൾ, അതിന്റെ അടയാളങ്ങൾ, അല്ലെങ്കിൽ അതുണ്ട് എന്ന് സാക്ഷ്യം വഹിക്കുന്നതിന്റെ ശവാഹിദുകൾ, അതിന്റെ സാക്ഷ്യങ്ങൾ, ഒരാളുടെ അടുക്കൽ മഹബ്ബത്ത് ഉണ്ടോ ഇല്ലേ, അതിന്റെ ആസാറുകൾ നോക്കിയും ശവാഹിദുകൾ നോക്കിയും അത് നമുക്കൊന്ന് പരിശോധിക്കാവുന്ന സലഫു സ്വാലിഹീങ്ങൾ പറഞ്ഞു പോന്നിട്ടുള്ള ചില അസറുകളാണ്
ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ തുടർന്നുകൊണ്ട് ബയാൻ ചെയ്യുന്നത്. അത് കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്, ചിലതൊക്കെ നമ്മളൊന്ന് വായിക്കും, ചില ബയാൻ ആവശ്യമുണ്ടെങ്കിൽ ചെറുതായിട്ട് ചെയ്യും, ഇത്ര നമ്മളെ കൊണ്ട് ഇപ്പൊ സാധിക്കുള്ളൂ. കാരണം നമ്മള് ലൈസഫി സദദി ഹാദൽ കിതാബ്, അസലി നമ്മൾ മറ്റൊരു കിതാബിലാണ് എന്നതുകൊണ്ട്. വല്ലാഹുൽ മുവഫിഖ് വഅസ്അലുഹു തയ്സീർ വതൗഫീഖ് അൽ അവൽ. ഇതുങ്ങൾ സലഫുകളുടെ വാക്കുകൾ എന്നുള്ളത് സാധാരണ അതിന്റെ അസുല് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഖലീൽ കസീറുൽ ബറക കലാമു സലഫ്. തലമുറകൾ എത്രയാണോ പിന്നോട്ടു പോകുന്നത്, അല്ല മുന്നോട്ടു പോകുന്നത് ആദ്യത്തിലേക്ക്, ആ ആദ്യ തലമുറകളിലേക്ക് നമ്മൾ മടങ്ങി ചെല്ലുന്നിടത്തോളം വാക്കുകൾ വളരെ കുറവും ഉപകാരമുള്ള ബറക്കത്തുള്ള ആശയങ്ങൾ വളരെ കൂടുതലുമായിരിക്കും കുറഞ്ഞ വാക്കുകളെ. കാലങ്ങോട്ട് പിന്തിക്കും തോറും, സലഫുകളിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോകും തോറും, അകന്നു പോകും തോറും വാക്കുകൾ കുറെ അധികം വായിച്ചപ്രാച്ചി എന്ന് പറയും. ആ വായിച്ചപ്രാച്ചി കുറെ ഉണ്ടാവും, അതിലകക്കാമ്പ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കൂടി ചേർത്ത് വെച്ചാൽ ഒന്നും ഉണ്ടാവില്ല, വളരെ കുറച്ചായിരിക്കും ബറക്കത്ത്. നന്മ ഖൈർ എന്ന് പറയുന്നത് അതിൽ വളരെ കുറച്ചുണ്ടാവുള്ളൂ. കുറെ വാക്ചാതിരിയിൽ ഇങ്ങനെ നീട്ടിപ്പരത്തി പറഞ്ഞു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് പറയും വകലാമുൽ ഖലഫ് കസീർ ഖലീലുൽ ബറക. ഖലഫുകളുടെ വാക്കുകൾ അത് കുറെ ഉണ്ടാകും, ബറക്കത്ത് അതിൽ കുറവായിരിക്കും. അതുകൊണ്ട് സലഫുകളുടെ വാക്കുകൾ അത് നമുക്കതിന്റെ ബറക്കത്തുള്ളതാണ്. അത് വായിക്കുക എന്നുള്ളത്, അത് കേൾക്കുക എന്നുള്ളത് നമുക്കതിന്റെ ബറക്കത്ത് ലഭിക്കുന്നതുമാണ്. ആ ഖൈർ നമുക്ക് ഒരുപാട് കിട്ടാനുണ്ട്. ഖീല മഹബ്ബത്തിനെ സംബന്ധിച്ച് പറയപ്പെട്ട വാക്കുകളിൽ ഒന്നാമതായി ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ല പറഞ്ഞു, ഖീൽ അതിനെ സംബന്ധിച്ച് പറയപ്പെട്ടിട്ടുണ്ട്, അൽ മഹബ്ബത്തു അൽമൈലു ദായിമു ബിൽ ഖൽബിൽ ഹായിമി. ഇതൊന്നും വാക്കുകൾ അങ്ങനെ തന്നെ ഹിഫദാക്കി വെക്കാൻ മാത്രമൊന്നുമില്ല, പക്ഷെ അതിന്റെ ആശയങ്ങൾ നമ്മളത് മനസ്സിലാക്കി വെച്ച് പോകേണ്ടതാണ്. അൽമൈലുദ്ദായിം, നിരന്തരമായ ചായ്വ്, ബിൽ ഖൽബിൽ ഹായിം, ദാഹാർത്ഥിയായ ഹൃദയവുമായി, അഷദ്ദുൽ അത്ഷ് അതാണ് ഹായിം എന്ന് പറയാം, ദാഹിച്ച് പരവശമായ ഹൃദയവുമായി നിരന്തരമായി ഒരു കാര്യത്തിലേക്ക് നമ്മൾ ചായുന്നുണ്ടെങ്കിൽ ആ വികാരത്തിനാണ് അതിനോടുള്ള സ്നേഹം എന്ന് പറയുക. ഒരു കാര്യത്തോട് നമുക്ക് മഹബ്ബത്ത് ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ ഹൃദയം അതിലേക്ക് ചാഞ്ഞുകൊണ്ടേയിരിക്കും, പരവശമായി ചാഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് സ്നേഹമെന്ന് പറയുന്നതിന് പറയാവുന്ന ഒരു നിർവചനം അല്ലെങ്കിൽ അതിന്റെ ഒരു അസറാണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ല ഷറഇൽ മഹബ്ബത്തിന് ഈ വാക്ക് പറഞ്ഞാൽ മതിയോ, അല്ലേ, എത്രത്തോളം ഇതിന് വകുപ്പുണ്ട്, ഇല്ല, ആ ചർച്ച അദ്ദേഹം ഓരോന്നിനും താലീഖായി പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു വഹാദൽ ഹജ്ജ്, ഈ പറയപ്പെട്ടിരിക്കുന്ന നിർവചനം ലാ തംയീസ ഫീഹി ബൈനൽ മഹബ്ബത്തിൽ ഖാസ്സ വൽ മുഷ്തറക, അതില് വേർതിരിവില്ല. നമ്മളിവിടെ പറയുന്നത് ഖാസ്സത്തായ മഹബ്ബത്തിനെ സംബന്ധിച്ചാണ്, ഒരു സ്പെഷ്യൽ മഹബ്ബ. എന്തിൽ സ്പെഷ്യല്? ഷറഇല് സ്പെഷ്യലായിട്ടുള്ള അർത്ഥം. ഷറഇല് നമ്മൾ മഹബ്ബത്ത് എന്ന് പറയുമ്പോ ഖുർആനിലും സുന്നത്തിലും വന്നിരിക്കുന്ന വാക്കുകളിൽ, സലഫു സ്വാലിഹീങ്ങളുടെ വാക്കുകളിൽ മഹബ്ബത്ത് എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ചർച്ച. ഇവിടെ പറഞ്ഞിരിക്കുന്ന മഹബ്ബത്ത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അള്ളാഹനെ സ്നേഹിക്കുന്ന ആളുകളും അല്ല, മറ്റുള്ള സാധാരണ രീതിയിൽ സ്നേഹമെന്ന് പറയുന്നത് കൊണ്ട് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഈ കാര്യത്തിൽ ഏതൊരു കാര്യത്തോട് ഒരാൾക്ക് സ്നേഹമുണ്ടോ ആ സ്നേഹത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞ് ഇത് തന്നെയാണ്, അൽമൈലുദ്ദായിൻ ബിൽ ഖൽബിൽ ഹായിൻ, എപ്പോഴും അതിലേക്ക് ഹൃദയം ഇങ്ങനെ അതിമ്മ ചാഞ്ഞ് കിടക്കും, നല്ല പരവശമായി ദാഹാർത്ഥിയായി എപ്പോഴും ആ സംഭവത്തുമ്പലായിരിക്കും. ഏതൊരു കാര്യത്തോട് ഇഷ്ടമുള്ളവനും അങ്ങനെ ഇരിക്കും. അത് ചിലപ്പോൾ ഒരാൾക്കൊരു പെണ്ണിനോടാകാം, എന്നാൽ ആ പെണ്ണിന്റെ അവളിലായിരിക്കും അവന്റെ എല്ലാ മുഴു സമയമുള്ള ചായ്വ്. അത് ഈ പറഞ്ഞ പരവശമായ ഹൃദയം. ആ പരവശമായ ഹൃദയം എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലെ കവിഭാഷയാണ്. അത് ഹൃദയം അതിലേക്ക് ദാഹാർത്ഥിയായിരിക്കും. ഹൃദയത്തിന്റെ ദാഹം തീരണമെങ്കിൽ അവൻ അത് കിട്ടണം. അതൊരു കള്ളിനോടാണെങ്കിൽ കള്ളിന്റെ ആളോ അങ്ങനെ തന്നെ. സാധാരണ രീതിയിൽ ഇത്തരം സ്നേഹങ്ങളെ സംബന്ധിച്ച് വിവരിക്കാൻ ജാഹിലിയ കാലം മുതൽ മുഅല്ലഖകൾ മുതൽ തുടങ്ങിയിട്ടുള്ളത് അവരൊക്കെ വിവരിക്കുന്നത് ഒന്നുകിൽ പെണ്ണ് അല്ലെങ്കിൽ കള്ള്. കള്ള് എന്ന് പറഞ്ഞാൽ ബുദ്ധി പോണ ശുക്കർ, ഏത് പിന്നെ ലഹരി എന്ന് പറയുന്നത്. ലഹരി പെണ്ണ് ലഹരി, ഇത് രണ്ടുമാണല്ലോ എല്ലാ ഷെറിന്റെയും അസുല എന്ന് പറയാ അല്ലേ. പിന്നെ പെണ്ണും അതുപോലെ തന്നെ ലഹരിയും, ഇത് രണ്ടും ഒരു തരത്തിൽ ലഹരിയാണ്, ഒരു തരത്തിൽ രണ്ടും ഒരു തരം ഈ പറഞ്ഞ രൂപത്തിലുള്ള ഇഷ്ടാണ്. കവികളൊക്കെ കവിത പാടുക എന്ന് പറഞ്ഞാൽ ഈ രണ്ടുമ ഒതുങ്ങും, ഈ രണ്ട് ഭ്രാന്തമ ഒതുങ്ങും. ഇതിനോടുള്ള ഒരു ഇത് ഇത് ഈ പറഞ്ഞതനുസരിച്ച് എല്ലാ ആളുകളും ഒരു പെണ്ണിനോടുള്ള സ്നേഹമോ ഒരു കള്ളിനോടുള്ള സ്നേഹമോ ഒക്കെ ഈ പറഞ്ഞതാണ്. അൽമൈലുദ്ദായിം ബിൽഖൽബിൽഹായിം വസ്സഹീഹ വൽ മഅലൂല. അതുപോലെ തന്നെ ശരിയായ സ്നേഹത്തിനും ഈ നിർവചനം പറയാം. അതുപോലെ കേടുവന്ന രോഗം പൂണ്ട സ്നേഹത്തിനും ഈ നിർവചനം പറയാം. ശരിയായ സ്നേഹത്തിന് അൽമൈലുദ്ദായിം ബിൽഖൽബിൽഹായിം, പരവശമായ ഹൃദയവുമായി നന്മക്ക് അള്ളാഹുവിനോടുള്ളത്, അള്ളാഹുവിലേക്ക് മാത്രം ചായ്വ് കാണിക്കുന്ന ഹൃദയം, അള്ളാഹുവിലേക്ക് മാത്രം അവന്റെ വഹദാനിയത്തിലേക്ക് മാത്രം ചാഞ്ഞുകിടക്കുന്ന മുഴു സമയം അതിൽ തന്നെയായിരിക്കുന്നത്. റസൂലുള്ളയിലേക്ക് മാത്രം ചായ്വ് കാണിക്കുന്ന ഹൃദയം റസൂലുള്ളയിലേക്ക് തിരിച്ചു വെച്ചതാണെങ്കിൽ, റസൂലുള്ളാനോട് സ്നേഹമുള്ള ഹൃദയമാണെങ്കിൽ, സഹാബത്തിനോട് സ്നേഹമുള്ള ഹൃദയമാണെങ്കിൽ, മുഴു സമയത്തും അവർക്ക് വേണ്ടി ദുആ ചെയ്ത് അവരെ ഇഖ്തിദാഇ ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന അതിനു വേണ്ടി ദാഹാർത്ഥിയാണെങ്കിൽ അതിനും ഇത് പ്രയോഗിക്കാം. അല്ല ഒരാൾ നേരെ തിരിച്ച് നേരത്തെ പറഞ്ഞ രോഗാർത്ഥമായ രോഗം ഉള്ള ദോഷം ഉള്ള സ്നേഹത്തിനും ഈ പറഞ്ഞ നിർവചനം. അപ്പൊ അത് മുഷ്തറക്കത്താണ്. നമ്മൾ പറഞ്ഞ ഇവിടെ മദാരിജു സാലിക്കീനിൽ ചർച്ച ചെയ്യുന്ന മഹബ്ബ അതിൽ പ്രത്യേകമായി അതിനെ വേർതിരിക്കുന്നതല്ല ഈ നിർവചനം. എന്നിട്ട് അദ്ദേഹം രണ്ടാമത്തേത് പറഞ്ഞു, അസാനി രണ്ടാമത്തേത്, ഈസാറുൽ മഹ്ബൂബി അലാ ജമീഉൽ മസ്ഹൂബ്. എന്താണ് മഹബ്ബത്ത്? ഈസാറുൽ മഹ്ബൂബ് അലാ ജമീഉൽ മസ്ഹൂബ്. കൂടെ ജീവിക്കാൻ ഒരുപാട് പേരുണ്ടാവും, അവരാണ് മസ്ഹൂബിങ്ങൾ, സഹാബ് എന്ന് പറയുന്നത്. ഒരുപാട് ജനങ്ങളുടെ കൂടെ സഹവസിക്കുന്നവരാണ് നമ്മൾ. സഹവസിക്കുന്ന എല്ലാവരെക്കാളും സ്നേഹിക്കുന്നതാരെയാണോ അവർക്ക് എല്ലാം നൽകുക, എല്ലാ പ്രാധാന്യവും അവർക്ക് നൽകുക എന്നുള്ളത് ഈസാർ മുന്തിക്കുക. ഈസാർ എന്ന് പറഞ്ഞാൽ മുൻഗണന കൊടുക്കുക, മുൻഗണന കൊടുക്കുക, അതിരുവിട്ട മുൻഗണന, അതാണ് ഈസാർ. ഏറ്റവും മുൻഗണന കൊടുക്കുന്നത്, പ്രഥമ ഗണന കൊടുക്കുന്നത് അൽ മഹ്ബൂബ്. ആരെയാണോ സ്നേഹിക്കുന്നത് അവന് പ്രഥമ സ്ഥാനം കൊടുക്കും. അല ജമീഉൽ മസ്ഹൂബ്, കൂടെ ജീവിക്കുന്ന മറ്റാരെക്കാളും. വഹാദാ ഹുക്മു മിൻ അഹ്കാമിൽ മഹബ്ബ വഅസറു മിൻ ആസാരിഹ. ഇതൊരു നിർവചനം എന്ന് പറഞ്ഞ് പൂർണ്ണമല്ല, നേരെ മറിച്ച് വഹാദാ ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ളാഹിനെ താലീഖ് ചെയ്തു, വഹാദാ ഹുക്മു മിൻ അഹ്കാമിൽ മഹബ്ബ, ഇത് മഹബ്ബത്തിന്റെ സ്നേഹത്തിന്റെ വിധികളിൽ ഒരു വിധിയാണ്. അതിന്റെ അഹ്കാമുകൾ പറയുകയാണെങ്കിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈസാർ വേണം, മുൻഗണന കൊടുക്കണം. എത്രത്തോളം? സഹാബത്തിന്റെ സ്നേഹത്തെ സംബന്ധിച്ച് പറഞ്ഞത് അവര് മുഅ്മിനീങ്ങളെ, മുഅ്മിനീങ്ങളായ അവർ മുഅ്മിനീങ്ങളെ സ്നേഹിക്കുന്നതിന്റെ പ്രത്യേകത. ഖുർആൻ അവരെ സംബന്ധിച്ച് പറഞ്ഞു, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, വയുസിറൂന അലഅംഫുസിഹിം, സ്വന്തത്തെക്കാളും. ഒരാൾക്ക് ഏറ്റവും സ്നേഹം എന്ന് പറയുന്നത് തുറന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വളരെ നേച്ചറായിട്ട് മനുഷ്യന് ഉള്ളത് തുറന്നു പറഞ്ഞപ്പോ റസൂലിനോട് പറഞ്ഞല്ലോ, റസൂലെ അങ്ങയോടാണ് എനിക്ക് ഏറ്റവും സ്നേഹം, മറ്റാരെക്കാളും സ്വന്തം കഴിച്ചാൽ ഉള്ളതുള്ള മാതിരി പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ലായാ ഉമർ, ഉമറെ ആയിട്ടില്ല, ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ നിന്റെ സ്വന്തത്തെക്കാളും എന്നെ സ്നേഹിക്കണം. ഇപ്പോൾ ഈ സെക്കൻഡ് മുതൽ റസൂലെ എന്റെ നഫ്സിനെക്കാളും താങ്കളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അതാണ് ഈസാർ, ഏറ്റവും പ്രിയപ്പെട്ടത്. മുഅ്മിനീങ്ങൾ മുഅ്മിനീങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഇതാണ്. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, സ്വന്തം കാര്യത്തിന് അത്യാവശ്യമുണ്ട് എന്നിട്ട് പോലും സ്വന്തം സഹോദരന്റെ കാര്യത്തിന് മുൻഗണന കൊടുക്കും. നമ്മളൊക്കെ എപ്പോഴും ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി. അതെന്താ, വയസ്അലൂനക മാദാ യുൻഫിഖൂൻ, സാധാരണ നിരക്കത്തുള്ള ഒരു നഫഖത്ത്, നമ്മള് ദാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അസുഖം എന്താ കൊടുക്കേണ്ടത്? ഖുലിൽ അഫു, നിങ്ങൾ ആവശ്യം കഴിഞ്ഞ് ബാക്കി കൊടുത്താൽ മതി. അത് സാധാരണ നിലക്കുള്ള ദാനാണ്. മഹബ്ബത്ത്, ഉള്ളിൽ നിലനിൽക്കുന്ന മഹബ്ബത്ത് കൊണ്ട് മഹബ്ബത്തുണ്ട് എന്നുള്ളത് അതിന്റെ സ്ഥാനം, അത് ഈ അഫു ചെലവഴിക്കുന്നതിലല്ല, എന്റെ ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കുക എന്നുള്ളതിലല്ല. സ്വന്തം ആവശ്യത്തെക്കാൾ തന്റെ സഹോദരന്റെ ആവശ്യത്തിന് മുൻഗണന കൊടുക്കുക എന്നുള്ളതാണ്. ഏതാവശ്യം? ആ ആയത്ത് അവതരിക്കുന്ന സന്ദർഭം തന്നെ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച മറ്റു ചില സഹാബിമാരെ കുറിച്ച് എന്ന് റിവായത്ത് വന്നിട്ടുണ്ട്. അൽമുഹിം, അദ്ദേഹത്തിന്റെ അടുക്കലേക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരാൾ വന്നു, ഒരു സഹാബി വന്നു, വിശന്ന് പൊരിഞ്ഞിട്ട്. റസൂലുള്ള ചെയ്യ, ആരാണ് ഇദ്ദേഹത്തെ കൊണ്ടുപോവുക? അബൂ തൽഹ നേരെ കൊണ്ടുപോയി, അൻസാരിയാൻ റളിയല്ലാഹു അൻഹു നേരെ കൊണ്ടുപോയി. വീട്ടിൽ എന്തുണ്ട് എന്ന് അറിഞ്ഞിട്ടല്ല അവര് കൊണ്ടുപോവുക, വീട്ടുകാരോട് ചെന്നിട്ട് ചോദിച്ചു എന്തുണ്ട്? ഒന്നുമില്ല, കുട്ടിയേക്കുള്ളത് മാത്രമേ ഉള്ളൂ, കുട്ടികൾക്ക് കൊടുക്കാനുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല എന്ന് പറഞ്ഞു. കുട്ടികളെ നീ ഉറക്കിയേക്ക്, വിളക്കൊന്ന് അണച്ചു വെച്ചേക്ക്, എന്നിട്ട് അതിഥിക്ക് വേണ്ടിയിട്ട് നീ വിളമ്പി വെക്ക്. സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ അവര് അങ്ങനെയാണ്. അങ്ങനെ വിളക്കണച്ചു, ഇരുട്ടത്ത് തന്റെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് വീട്ടുകാരനിരുന്നു, ഒരു അപ്പുറത്തൊരു കാലിപാത്രവും വെച്ചിരുന്നു. അതിഥി വയറ് നിറച്ചുകൊണ്ടു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയില് ഇരുട്ടത്ത് ഈ നടക്കുന്നത് ആരും കാണാത്തത്, ആരും കാണേണ്ടതില്ല, ആരും അറിയേണ്ടതില്ല, ആരാരും കാണാത്തത് കാണുന്ന, മറ്റാരും അറിയാത്തത് അറിയുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല അവനതറിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതറിയിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാഴ്ച കണ്ടിട്ട് പ്രത്യേകമായി ചിരിച്ചു. പിറ്റേ ദിവസം സുബഹിക്ക് നിസ്കരിക്കാൻ ചെന്നു, സുബഹിക്ക് കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ തൽഹനെ വിളിച്ചിട്ട് പറഞ്ഞു, ബഹിക്ക റബ്ബുന, നമ്മുടെ റബ്ബ് ചിരിച്ചിട്ടുണ്ട് ഇന്നലെ നിങ്ങൾ ചെയ്തത് കണ്ടിട്ട്. ആ സന്ദർഭത്തിലാണ് ഈ ആയത്ത് അവതരിക്കുന്നത് എന്നാണ് ഫസ്സറുകൾ വിശദീകരിച്ചിട്ടുള്ളത്. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, സ്വന്തം പട്ടിണി, സ്വന്തം മക്കളുടെ ഭക്ഷണം, അവർക്ക് അത്യാവശ്യം ഉണ്ടായിട്ട്, അത്യാവശ്യത്തിനുള്ളതേ ഉള്ളൂ, അതുപോലും മാറ്റിവെച്ചിട്ട് തന്റെ സഹോദരന്റെ വിശപ്പ് അത് അടക്കുന്നത്. ഇതിനും വലിയ വേറൊന്നുണ്ടോ വിശപ്പടക്കുന്നതിനേക്കാളും? വിശപ്പടക്കുന്നതിനേക്കാൾ വലുതുണ്ടോ? വേറെന്ത് ആവശ്യം നിറവേറ്റി കൊടുക്കലാണ്? ആവശ്യം നിറവേറ്റുക എന്നുള്ളതിൽ ഇത്രയും വലിയൊരു ആവശ്യം വേറല്ല. ജീവിതത്തിലൊരു മനുഷ്യൻ മറക്കോ, പട്ടിണിയോടുകൂടി പുറത്തിറങ്ങുന്ന സന്ദർഭത്തിൽ ഒരാൾ നമുക്ക് വാങ്ങിത്തരുന്ന ഒരു ചായ മാത്രമായിരിക്കും. എത്രയോ ആളുകളുടെ കൂടെ നമ്മൾ ബിരിയാണി കഴിച്ച് ആസ്വദിച്ചിട്ടുണ്ടാവും, പക്ഷെ ആ ചായ മറക്കൂല, പല ബിരിയാണിയും മറന്നു പോകും. ആ ഘട്ടത്തിൽ കിട്ടുന്ന ആ ചായ മറക്കൂല. സ്വന്തം ആവശ്യം മാറ്റിവെച്ചിട്ട് സഹോദരന്റെ ആവശ്യം കാണുക എന്നുള്ളതാണ്, അതാണ് ഈസാർ. സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാ സ്നേഹം. ഈസാറുൽ മഹ്ബൂബ് അലാ ജമീഉൽ മസ്ഹൂബ്, മറ്റാരെക്കാളും താൻ സ്നേഹിക്കുന്നതാരോ അവന് പ്രഥമ ഗണന നൽകുക എന്നുള്ളതാണ്. ഇത് സ്നേഹത്തിന്റെ ഒരു നിർവചനം എന്ന് പറഞ്ഞ് ഫുള്ളായി എല്ലാ കാര്യത്തിൽ ഉൾക്കൊണ്ടുവെന്ന് പറയാൻ വയ്യ. ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള പറഞ്ഞതുപോലെ വഹദ ഹുക്മുൻ മിൻ അഹ്കാമിൽ മഹബ്ബ വഅസറുൻ മിൻ ആസാരിഹ, ഇത് മഹബ്ബത്തുണ്ട് എന്നുള്ള അതിന്റെ വിധികളിൽ ഒരു വിധിയാണ്, അല്ലെങ്കിൽ അതിന്റെ അടയാളങ്ങളിൽ ഒരടയാളമാണ് ഈ പറഞ്ഞത്. മഹബ്ബത്തുണ്ടോ, ഇത് അതിന്റെ ഒരു അടയാളമാണ്. വാളഹ് അസ്സാലിസ്, മൂന്നാമത്തെ മുവാഫഖത്തുൽ ഹബീബ് ഫിൽ മഷ്ഹദി വൽ മഗൈബ്. ഇത് രസകരമായൊരു നിർവചനം. മുവാഫഖത്തുൽ ഹബീബ്, ആരെയാണോ താൻ സ്നേഹിക്കുന്നത് അവനുമായി യോജിക്കുന്നു, അവന്റെ താല്പര്യങ്ങളാണ്. സ്നേഹിക്കപ്പെടുന്നവന്റെ താല്പര്യമാണ് സ്നേഹിക്കുന്നവന്റെ താല്പര്യം, അതിനോട് യോജിക്കും, അതിനോട് യോജിക്കും. നമ്മൾ കണ്ടിട്ടില്ലേ ചിലര് ചില കുപ്പായ കിട്ടേണ്ട ഇറങ്ങും, വേറാര് കണ്ടാലും മഹാ വൃത്തിയിട്ട വേഷം എന്ന് തോന്നും. എന്താ, അവൻ സ്നേഹിക്കുന്ന ഒരാൾ പറഞ്ഞു ഉഷാറായിട്ടാണ്, അത് പറഞ്ഞോണ്ടാ പിന്നെ അതെന്തായാലും അതേ ഇടുള്ളൂ. എങ്ങനെയൊക്കെ കോലം കെട്ടുന്ന ആൾക്കാരെന്ന് അറിയോ, നീ ഇങ്ങനൊന്നും ചെയ്താൽ നന്നാവെന്ന് ഓൾ പറഞ്ഞു, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എന്തും ചെയ്യും സ്നേഹിക്കുന്നവൻ. താൻ സ്നേഹിക്കുന്നത് ആരെയാണോ അവരുടെ താല്പര്യങ്ങൾക്ക് യോജിക്കുക എന്നുള്ളത്, അത് സ്നേഹത്തിന്റെ അടയാളം. അത് എപ്പോൾ കാണുമ്പോ, മുന്നിൽ കാണുമ്പോ മാത്രമല്ല, ഫിൽ മഷ്ഹദി വൽ മഗീബ്, എപ്പോൾ അയാളുടെ മുന്നിലുണ്ടോ, മുന്നിലുണ്ടെങ്കിലും അല്ല അയാളുടെ അടുക്കൽ ഇല്ലേ ഇല്ലെങ്കിൽ പോലും, മഗീബിലും മഷ്ഹദിലും. ഇവിടെ ഉണ്ടാകുമ്പോഴും അല്ല ഇല്ലാത്ത പരോക്ഷമായ സമയത്ത് പോലും യോജിക്കുന്നുള്ളതാണ്. ആ ആള് കാണുന്നുണ്ടാവില്ല, എന്നാ പോലും അയാൾ പറഞ്ഞു നീ ഇങ്ങനെ നിന്നാലാണ് നല്ലത്, അപ്പോ വേറെ എവിടെയെങ്കിലും നിൽക്കുമ്പോ പോലും അങ്ങനെ നിൽക്കുള്ളൂ, അവള് കണ്ടിട്ടൊന്നല്ല ഇങ്ങനെയൊക്കെയാണല്ലോ അവൾക്ക് ഇഷ്ടം എന്നുള്ളത് മനസ്സിൽ വന്നിട്ടാണ് അങ്ങനെ അവിടെ നിന്നുള്ളൂ, അങ്ങനെ ചിരിക്കുള്ളൂ, അങ്ങനെ നടക്കുള്ളൂ, അതൊക്കെ പലരും അങ്ങനെ ശീലിക്കും. എന്താ മുവാഫഖത്തുൽ ഹബീബ് ഫിൽ മഷ്ഹദി വൽ മഗീബ്, മഷ്ഹദിലും മഗീബിലും ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. അള്ളാനെ സ്നേഹിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അള്ള തന്നെ കാണുന്നുണ്ട്, മഷ്ഹദ് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു, റസൂലുള്ളാഹിനോട് യോജിക്കുന്നു. റസൂലുള്ളാഹ നമ്മളെ കണ്ടിട്ടല്ല, സ്വഹാബത്ത് നമ്മളെ കണ്ടിട്ടല്ല, എന്നാ പോലും അവരോട് യോജിക്കുന്നു എന്നുള്ളത്, അതാണ് സ്നേഹം. ഫിൽ മഷ്ഹദി വൽ മഗീബ്, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ഫളല് പറഞ്ഞത്. ചില ആളുകൾക്ക് വേണ്ടി, ചില ആളുകളുടെ കാര്യത്തിൽ അവര് റസൂലുള്ളാന്റെ ഇഖ്വാനുകളാണ്, സഹോദരങ്ങളാണ്. എന്റെ സഹോദരങ്ങളെ ഞാൻ കാണാൻ ഇഷ്ടപ്പെട്ടു പോയി, വദിച്ചു അന്നീ ലവർ അയച്ചു ഇഖ്വാനി, അവരൊന്ന് കാണാൻ ഞാൻ കൊതിച്ചുപോയി എന്ന് പറഞ്ഞു റസൂലുള്ളാഹി. സഹാബത്ത് ചോദിച്ചു, ഞങ്ങളല്ലേ താങ്കളുടെ സഹോദരങ്ങൾ, അൻതുമ സഹാബി, നിങ്ങൾ എന്റെ സഹാബത്താണ്, എന്നാൽ എന്റെ ഇഖ്വാനുകൾ വേറെ വരാനുണ്ട്, അവരെന്നെ കണ്ടിട്ടില്ല, അവരെന്നിൽ വിശ്വസിച്ചവനാണ്. ആമനൂബി വലം യറൗനി, എന്നെ കണ്ടിട്ടില്ല എന്നിൽ വിശ്വസിച്ചവരാണ്. കാണാതെ തന്നെ റസൂലുള്ളയെ സ്നേഹിക്കുന്ന, എന്താണ് റസൂലുള്ളക്ക് ഇഷ്ടമെന്ന് നമ്മൾ ഖബർ സ്വാദിക്കൊണ്ട് അറിഞ്ഞോ, സത്യസന്ധമായ വൃത്താന്തം കൊണ്ട് റസൂലുള്ളക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഇന്നതാണ് എന്നുള്ള വൃത്താന്തം നമുക്ക് കിട്ടിയ സ്വഹീഹ് ഹദീസ് കിട്ടിയാൽ അങ്ങനെ നമ്മൾ അങ്ങനെ ആകെ, അതാണ് റസൂലുള്ളാനോടുള്ള സ്നേഹം. മുവാഫഖത്തുൽ ഹബീബ് ഫിൽ മഷ്ഹദി വൽ മഗ്രിബ് ഫിൽ മഷ്ഹദി വൽ മഗ്രിബ് വഹാദ അയ്ദൻ യഖൂലു ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹു മുഅല്ലിഖൻ വഹാദ അയ്ദൻ ഇദും മൂജിബുഹ വമുക്തവഹ ഹുബ്ബിന്റെ അനിവാര്യത അതിന്റെ തേട്ടം മഹബ്ബത്ത് ഉണ്ട് എന്നുള്ളതിന്റെ അനിവാര്യതയും അത് തേടുന്ന കാര്യവുമാണ് വഹുവ അക്മലു മിനൽ ഹദ്ദൈൻ ഖബ്ലഹു നേരത്തെ പറഞ്ഞ ആദ്യം പറഞ്ഞ രണ്ട് നിർവചനങ്ങൾക്കാളും കുറച്ചുകൂടി പൂർണ്ണത ഇതിനുണ്ട് പക്ഷെ ഇത് പൂർണ്ണമാണ് എന്ന് പറയാൻ കഴിയില്ല ഫഇന്നഹു യതനാവലുൽ മഹബ്ബ സ്വാദിഖ സ്വഹീഹ ഖാസ്സ കാരണം ഇത് ശരിയായ സത്യസന്ധമായ മഹബ്ബത്തിന്റെ അടയാളമാണ് മുവാഫഖത്തുൽ ഹബീബ് ഫിൽ മഷ്ഹദി വൽ മഗീബ് എന്നുള്ളത് ബിഖിലാഫി മുജറദിൽ മൈലി വൽ ഈസാരി ബിൽ ഇറാദ വെറും ഒരു ചായ്വ് കാണിക്കുക മറ്റുള്ളവരെക്കാളും മുന്തിക്കുക എന്നുള്ളതിനേക്കാളും മുവാഫഖത്തുൽ ഹബീബ് ഫിൽ മഷ്ഹദി വൽ മഗീബ് എന്നുള്ളത് അത് കുറച്ചുകൂടി അക്മലാണ് ഫഇന്നഹു ലം തസ്ഹബുഹു മുവാഫഖ ഫമഹബ്ബത്തുഹു മഅലൂല യോജിപ്പില്ലെങ്കിൽ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആളോട് യോജിപ്പില്ലെങ്കിൽ ആ സ്നേഹം എന്നുള്ളത് ശരിയായ സ്നേഹമല്ല അത് രോഗം പുരണ്ട സ്നേഹമാണ് എനിക്ക് ഭയങ്കര സ്നേഹമാണ് അയാളോട് പക്ഷെ അയാളുമായി ഇതൊന്നും യോജിക്കാൻ കഴിയില്ല അങ്ങനെ തന്നെ പച്ചക്കറയുന്ന ആൾക്കാരുണ്ട് സംഗതി എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവന്റെ കാര്യങ്ങളോടൊന്നും യോജിക്കാൻ കഴിയില്ല എന്തിഷ്ടം എന്ത് സ്നേഹം സ്നേഹം എന്ന് പറയുന്നത് മുവാഫക്കത്താണ് മുവാഫക്കത്തില്ലാതെ സ്നേഹം ഉണ്ടാവില്ല മുവാഫക്കത്തുൽ മഹ്ബൂബ് ഫിൽ മഷ്ഹദി വൽ മഗ്രിബ് الرابع നാലാമത്തേത് محو الحب لصفاته واثبات المحبوب لذاته محو الحب لصفاته واثبات المحبوب لذاته ഇവിടെ ചില പിന്നെ നുസ്ഖകളിൽ محو المحب لذاته واثبات المحبوب لصفاته واثبات المحبوب لذاته എന്താണത് മഹ്ബുൽ മഹ്ബൂബ് ലിസിഫാത്തിഹി മുഹിബ് ലിസിഫാത്തിഹി സ്നേഹിക്കുന്നവൻ തന്റെ ഗുണങ്ങളെല്ലാം മാച്ചു കളയും വഇസ്ബാത്തുൽ മഹ്ബൂബ് ലിദാത്തിഹി എന്നിട്ട് ആരെയാണോ സ്നേഹിക്കുന്നത് അവനെ അവന്റെ സ്വത്വം അവന്റെ സ്വത്വം കൊണ്ട് സ്ഥിരീകരിക്കും ഇത് അറബിയിൽ ഇതിന്റെ പരിഭാഷ എങ്ങനെയാണ് ഞാനത് മലയാളത്തിൽ വിശദീകരിച്ചേ അപ്പൊ പെട്ടെന്ന് മനസ്സിലാകാവുന്നത് ഒരാള് അത് പലരെയും നമ്മൾ കാണും ഈ പറയുന്നതൊക്കെ നിങ്ങൾ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നു കള്ളിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർത്താണ് ശരിക്കും നമ്മൾ വാക്കയിൽ കാണുക അതുകൊണ്ട് ഇത് പറയുന്നവർത്തൊക്കെ ഉലമാക്കളും അത് തന്നെ ഉദാഹരിക്കാറുള്ളത് അത് അതിന്റെ പരിധിയിൽ ഉദാഹരിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല ഒരുത്തന്റെ ജീവിതം മുഴുവൻ മാറി മറിയും ഒരുത്തന്റെ സ്വഭാവവും അവന്റെ രീതികളും ഒക്കെ ഒന്നായിരിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയും സ്വഭാവവും ഒക്കെ പെട്ടെന്ന് കാണാ ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചേഞ്ച് ആകണേ എങ്ങനെ ചേഞ്ച് ആയത് ആരോ ഒരാൾ അവന്റെ ജീവിതത്തിന്റെ ഉള്ളിൽ വന്നു എന്നവനെ ആരോടുള്ള ഒരു സ്നേഹം കയറി അതന്നെ ആ സ്നേഹം അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ തന്റെ ഗുണഗണങ്ങളൊക്കെ മായ്ച്ചു കളയും അവൻ ഉണ്ടായിരുന്ന ക്വാളിറ്റി ഒക്കെ മായ്ച്ചിട്ട് മറ്റാൾക്ക് വേണ്ടിയിട്ടുള്ള ഗുണങ്ങളൊക്കെയാണ് ഉണ്ടാക്കുക അയാൾക്ക് യോജിക്കുന്ന ഗുണങ്ങൾ എന്താണോ അയാൾ താല്പര്യപ്പെടുന്ന അയാളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണോ അതിനനുസരിച്ച് വേഷം കെട്ടും ഇവിടെ കണ്ടിട്ടില്ല നിങ്ങള് ഫാൻ അസോസിയേഷനൊക്കെ ഉണ്ടാണ് ഓരോരുത്തരും സ്വന്തം കോലം മാറ്റിയിട്ട് താൻ ആരുടെ ഫാനാണോ അയാളെ കോലം കെട്ടും ഇതന്നെ ഇത് ഹബ്ബിന്റെ ഭാഗമാണ് ഉള്ളിൽ സ്നേഹം കയറുന്നതിന്റെ ഭാഗമാണ് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയതില് നമ്മൾ നബിയെ സഹാബത്തിനെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ വേഷത്തിൽ പോലും അത് വേണം സ്നേഹം ഉണ്ടെങ്കിൽ ആ വേഷം എന്ന് പറയുന്നത് എന്ത് ഈ വേഷത്തിൽ ഇരിക്കുന്നത് വേഷത്തിൽ സ്നേഹത്തിൽ ചിലത് വേഷത്തിൽ പോലും ഇരിക്കുന്നുണ്ട് നമ്മുടെ ഗുണങ്ങൾ നമുക്ക് നമ്മൾ അങ്ങനെയായിപ്പോയി എന്ന് പറയാൻ പറ്റൊന്നുമില്ല നമ്മുടെ ഗുണങ്ങള് നമ്മുടെ അഖ്ലാഖുകള് നമ്മുടെ വേഷങ്ങള് നമ്മുടെ നടത്തങ്ങൾ നമ്മുടെ സംസാരങ്ങള് നമ്മുടെ എല്ലാ രീതിയും നമ്മൾ മാറ്റും ആർക്ക് വേണ്ടി ആരെയാണോ നമ്മൾ സ്നേഹിക്കുന്നത് അവരെ പിന്തുടരുന്നതിന് വേണ്ടി അതതിന്റെ ഭാഗമാണ് ഈ ഭൗതികമായി ദുനിയാവിന്റെ ആളുകള് ചെഗുവേരെ ഒരാൾ സ്നേഹിക്കണ്ടെങ്കിൽ കാണാം ചെഗുവേറിന്റെ കോലത്തിൽ നടക്കണേ മുടിയൊക്കെ വളർത്തി വേറെ കോലത്തിൽ അങ്ങനെ കോലം കെട്ടുന്ന ആൾക്കാരുണ്ട് അപ്പൊ അത് കാണുമ്പോ പറയും അവനോടുള്ള മറ്റവനോടുള്ളതാണേ ഫാനാണേ എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ വേഷത്തിൽ നടന്നാലോ അത് ഓ അതിപ്പോ സ്നേഹിക്കണമെങ്കിൽ അതൊക്കെ വേണം അന്ന് വേണ്ട ലോക്കല് നേതാവിനെ അനുകരിക്കും. ഇവിടെ കണ്ടിട്ടില്ല നിങ്ങൾ ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകളൊക്കെ നോക്കിക്കോ, ഒക്കത്തിന് ഒരൊറ്റ കോലായിരിക്കും ബുൾഗാൻ. എന്താ അത്? മറ്റേ പിന്നെ ആ അമീർ അല്ലെങ്കിൽ മറ്റേ ആള് ഹൽക്ക അമീർ അല്ലെങ്കിൽ നമ്മൾ കണ്ട മൊയ്ലിയന്മാര് ഓരൊക്കെ അങ്ങനെ ഓരൊക്കെ ഇൻ ചെയ്തിട്ട് ഒരു ചെറിയ ബുൽഗാനം വെച്ചിട്ട് ഇസ്ലാമിസ്റ്റായി നടക്കുകയാണ്. അതിനനുകരിക്കുന്നതിന് കുഴപ്പമില്ല. സഹാബത്തിനനുകരിച്ചാൽ അവര് അവരോടുള്ള സ്നേഹം സ്നേഹിക്കാൻ ഇതൊക്കെ വേണം, ഇവർ സ്നേഹിക്കണമെങ്കിൽ ഇതൊക്കെ വേണം. ഇത്ര വലിയ ഇരട്ടത്താപ്പ, ഇത്ര വലിയ ഇരട്ടത്താപ്പ. യഥാർത്ഥത്തിൽ സ്നേഹമെന്ന് പറയുന്നത് ഉള്ളിൽ കടന്നാൽ ഉണ്ടാകുന്ന ഒരു അസറിൽ പെട്ടതാണ്. മഹ്വുൽ മുഹബ്ബ് ലിസിഫാത്തിഹി വ ഇസ്ബാത്തുൽ മഹ്ബൂബ് ലിദാത്തിഹി. സ്വന്തം ഗുണഗണങ്ങളൊക്കെ മായ്ച്ച് ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ ഗുണഗണങ്ങൾ പകർത്തും. വഹാദ അയ്ദൻ മിൻ അഹ്കാമിൽ ഫനാഇ ഫിൽ മഹബ്ബ. ഇത് മഹബ്ബത്തിൽ അങ്ങേയറ്റം എത്തുമ്പോ അതിന്റെ വിധികളിൽ പെട്ടതാണ് ഫനാ. ഫന അത് ഇഷ്കിന്റെ ഒരു ഭാഗമാണ്, സൂഫി തരീഖത്തിലൊക്കെ ഒരു പ്രധാനപ്പെട്ട വാക്കാണ് സ്നേഹം എന്നുള്ളത്. അങ്ങേയറ്റത്തെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മള് മറക്കും, നമ്മൾ ഇല്ലാണ്ടാകും, നമ്മൾ നശിച്ചിട്ട് മറ്റേ ആളിങ്ങോട്ട് കയറും. എത്തുമ്പോളാണ് ഫന. അത് അള്ളാഹുവിൽ അങ്ങനെ ഫനയിലെത്താൻ കഴിയണം. ഇതാണ് സൂഫി തരീഖത്തിന്റെ ഭാഗം. നമ്മൾ അള്ളാഹിനെ സ്നേഹിച്ച് ആ സ്നേഹം എന്നുള്ളത് ഹബ്ബ് എന്നുള്ളത് മാറി ഇഷ്ക് എന്നുള്ളതെത്തി. മഹബത്തിന് കുറെ ദർജകളുണ്ട്, ഇവിടെ മദാരിജിൽ അത് വിശദീകരിക്കുന്നുണ്ട്. ആ ദർജകളിൽ ഏറ്റവും അങ്ങേയറ്റത്തെത്തിയിട്ട് അവസാനം അവരെ കണക്കിലെത്തുക എന്നുള്ളത് ഫനയിലെത്തും. അവിടെ എത്തുമ്പോ കഴിയുമ്പോ പിന്നെ സൃഷ്ടി സൃഷ്ടാവ് എന്നുള്ളതില്ല, രണ്ടും ഒന്നു തന്നെ എന്നുള്ള അദ്വൈതത്തിലാണ് അവരെത്തുക. അയ്യാദമ്പില്ല, അത് കുഫ്റാണ്. ആദനല്ലാഹു വയ്യാക്കും മിനൽ കുഫ്ർ. ആ ഭാഗമല്ലാത്ത സ്നേഹിക്ക സ്നേഹിക്കപ്പെടുക എന്നുള്ള അർത്ഥത്തിൽ നിൽക്കുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും ചെറിയ ലെയറിൽ എടുത്താൽ യാതൊരു കുഴപ്പമില്ല. ഈ പറഞ്ഞുകൊടുത്താണ് എത്തുക. അത് മിൻ അഹ്കാമിൽ ഫനാഇ ഫിൽ മഹബ്ബ തൻമഹി സിഫാത്തുൽ മഹബ്ബ വതഫ്നി ഫി സിഫാത്തിൽ മഹ്ബൂബിഹി വദാതിഹി വഹാദ യസ്തദഇ ബയാനൻ അതം മിൻ ഹാദാ. ഇബ്നുൽ ഖൈമ ഇത് വിശദീകരിച്ചപ്പോ തന്നെ പറഞ്ഞു ഇത് ഇതിനേക്കാൾ നന്നായി വേർത്തനെ വിശദീകരിക്കേണ്ടതാണ്, കാരണം ഇത് പിടുത്തം വിട്ടുപോണ വേറൊരു മേഖലയാണ്. അതുകൊണ്ട് ഇത് വേർതിരിച്ച് വേറെ തന്നെ വിശദീകരിക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞതുപോലെ അതിൽ പറഞ്ഞ് അതിൽ കടന്നിട്ട് കുഫറിലേക്ക് എത്തുന്നതുണ്ട്, അവിടെ വരെ എത്തേണ്ടതില്ല. നേരെ മറിച്ച് എന്ത് മതി? അല്ലാഹുവിനെ ഒരാൾ സ്നേഹിക്കുന്നുവെങ്കിൽ തന്റെ സിഫാത്തുകൾ ഒരാൾ ഇല്ലാതാക്കുകയും അല്ലാഹു സുബ്ഹാനഹു വതആല അവനിൽ നിന്ന് എന്താണോ ഇഷ്ടപ്പെടുന്നത് ആ രൂപത്തിൽ ജീവിക്കുകയും ചെയ്യും. അതാണല്ലോ ഇസ്ലാം സ്വീകരിക്കുന്ന, ഇസ്തിസ്ലാം സ്വീകരിക്കുന്ന ഒരാളുടെ മുൻപും പിൻപും. അല്ലാഹുക്ക് വേണ്ടി ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് വലിൻഖിയാദു ലഹു ബിത്തഅ വൽബറാഅത്തു മിന ശിർക്കി വഅഹ്ലി. ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള ഒരാളും അല്ലാത്തവനും വ്യത്യാസം വരുന്നത് അവിടെ. അതെന്താ? മഹബ്ബത്തുല്ലാഹ് എന്നുള്ളത് ഉള്ളിൽ കടന്നാൽ അല്ലാഹുക്ക് വേണ്ടിയായിരിക്കും അവന്റെ ജീവിതം. അങ്ങനെ അത് പരിവർത്തിപ്പിക്കും അവന്റെ ഗുണഗണങ്ങളെല്ലാം. അവന്റെ ഹൃദയം മുതൽ അവന്റെ എല്ലാ ചലനങ്ങളും ഭാവങ്ങളും അല്ലാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് അത് പരിവർത്തിപ്പിക്കും. അത് സ്നേഹത്തിന്റെ ഭാഗമാണ്. لا يدركه الا من افناه واراد واراد المحبه وارد المحبه عنه واخذه منه. അത് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഈ പറഞ്ഞ രൂപം അതിന്റെ വേർതിരിവ് മനസ്സിലാക്കണമെങ്കിൽ ശരിക്ക് എന്താണ് മഹബ്ബത്ത്, അതിന്റെ ഫനാ എന്താണ് എന്നുള്ളത് അത് കറക്റ്റ് ശരഇന്റെ ഭാഷയിൽ മനസ്സിലാക്കിയ ആളുകൾക്ക് ഇതിന്റെ വേർതിരിവ് ഉണ്ടാവും. അതുകൊണ്ട് അത് വേറെ തന്നെ വിശദീകരിക്കേണ്ടതാണെന്ന് പറഞ്ഞു. ഇത് നാലാമത്തേത്. അൽ ഖാമിസ് അഞ്ചാമത്തെ വിവരണം. മുവാത്തഅത്തുൽ ഖൽബ് ലിമുറാദാത്തിൽ മഹ്ബൂബ് വഹാദ ഐദൻ മിൻ മൂജിബാതിഹ വഅഹ്കാമിഹ വൽ മുവാത്തഅ അൽ മുവാഫഖ ലിമുറാദാത്തി മഹ്ബൂബ് അൽ മഹ്ബൂബ് വഅവാമിരിഹി വമറാദിഹി. ഇതിൽ ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ വെറും ആവർത്തനം പോലെയാണ് നമുക്ക് തോന്നുക. ഏതാണ്ട് കഴിഞ്ഞു പോയ മൂന്നാമത്തേത് പോലെ തന്നെയാണ് ഈ അഞ്ചാമത്തേത്. അത് വേറൊരു ഭാഷയിൽ പറഞ്ഞു എന്ന് മാത്രമുള്ളൂ സലഫുകളിൽ ചിലര്. മുവാത്തഅത്തുൽ ഖൽബ് ലിമുറാദാത്തിൽ മഹ്ബൂബ്, ഹൃദയം ആയിത്തീരുക എന്നുള്ളതാണ്. എങ്ങനെ? ലിമുറാദാത്തിൽ മഹ്ബൂബ്, തന്റെ താൻ സ്നേഹിക്കുന്നത് ആരെയാണോ അവന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അതിനോട് യോജിക്കുന്നതായി തീരുക. നേരത്തെ പറഞ്ഞ മൂന്നാമത് പറഞ്ഞത് ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. തന്റെ താൻ സ്നേഹിക്കുന്നത് ആരെയാണോ തന്റെ സ്നേഹിതന്റെ സ്നേഹിക്കുന്നവൻ എന്നർത്ഥത്തിൽ ആരെയാണോ സ്നേഹിക്കുന്നത് ആ സ്നേഹിതന്റെ ഇച്ഛകൾക്കനുസരിച്ച് ഹൃദയം അതിനോട് അതിനോട് മുവാഫത്തായിരിക്കുക, അതിനോട് യോജിച്ചു പോകുക എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ആറാമത്തേത് ഖൗഫു തർക്കിൽ ഹുർമ മഅ ഇഖാമത്തിൽ ഖിദ്മ. ഇത് വേറൊരു ആശയമാണ്. ഖൗഫു തർക്കിൽ ഹുർമ മഅ ഇഖാമത്തിൽ ഖിദ്മ. എല്ലാ സേവനവും ചെയ്തു കൊടുക്കും, അതേസമയത്ത് പേടിയോട് കൂടിയിട്ടാണ്. ഹുർമത്ത് നഷ്ടപ്പെടൂ, അത് പേടിച്ചിട്ട്. അങ്ങേയറ്റത്തെ ബഹുമാനുണ്ട്, അതാണ് ഹുർമത്ത് നഷ്ടപ്പെടുമോ എന്നുള്ള പേടി. ഞാൻ ചെയ്തു കൊടുക്കുമ്പോഴും ഞാൻ ചെയ്തു കൊടുക്കുന്നോടത്ത് എന്തെങ്കിലും ഒരു വീഴ്ച വന്നാൽ അയാളോടുള്ള ഹുർമത്തിന് അതൊരു വീഴ്ചയാകുമോ, ആ പേടി. എന്നാലോ എല്ലാ ഹിദ്മത്തും ചെയ്തു കൊടുക്കും ഒരാളെ സ്നേഹിച്ചാലേ. വഹാദ അയ്ദൻ മിൻ അഅലാമിഹാ വശവാഹിദിഹാ വആസാരിഹാ. ഇത് സ്നേഹത്തിന്റെ അടയാളങ്ങളിൽ, അതിന്റെ സാക്ഷ്യങ്ങളിൽ, അതിന്റെ ആസാറുകളിൽ, ഫലങ്ങളിൽ പെട്ടതാണ്. സ്നേഹം ഉള്ളിൽ കടന്നാൽ അയ്യക്കൂമ ബിൽ ഖിദ്മത്തിക്കമാ യംബഗി. സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കും, എല്ലാ സർവീസും എല്ലാ സേവനങ്ങളും ചെയ്തു കൊടുക്കും. എന്നിട്ടും ഭയപ്പെടുന്നത് മാ ഖൗഫിഹി മിൻ തർക്കിൽ ഹുർമത്തി വത്തഅലീം. താൻ കൊടുക്കേണ്ട ബഹുമാനവും താൻ കൊടുക്കേണ്ട ആദരവും കൊടുത്തിട്ടുണ്ടോ, അത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നത് പേടിക്കുകയും ചെയ്യും. എത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ടും താൻ ഇത്രയൊന്നും ചെയ്തു കൊടുത്താൽ പോരല്ലോ, ഈ ചെയ്തു കൊടുത്തത് മതിയോ, അയാളുടെ ഹുർമത്തനുസരിച്ചിട്ട് അത്ര മതിയോ, പോരല്ലോ, താൻ എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടോ. എന്നാലോ എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്, എല്ലാ ഖിദ്മത്തും ചെയ്തു കൊടുക്കുന്നുണ്ട്, ഇത് പേടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഗം ഇത് തന്നെ. സയ്യിദുൽ ഇസ്തിഗ്ഫാറിലൊക്കെ വന്നിട്ടുള്ള അബൂ ലക ബിനിഅമതിക അലൈ വഅബൂ ബിദംബി, അല്ലാഹ് ചെയ്ത അനുഗ്രഹങ്ങളൊക്കെ അംഗീകരിക്കുന്നു, തന്റെ പാപങ്ങളെ പേടിക്കുകയും ചെയ്യുന്നു. അല്ലാഹ്ക്ക് എല്ലാം ചെയ്തു കൊടുക്കുമ്പോഴും ഭയപ്പെടുക എന്നുള്ളതാണ്, എല്ലാ നന്മകളും ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ഖൗഫ് ഉണ്ടാകുക എന്നുള്ളതാണ്. അതാണ് മുഅ്മിനീങ്ങളുടെ സ്വഭാവമായിട്ട് അല്ലാഹു സൂറത്തുൽ മുഅ്മിനൂനിൽ പറഞ്ഞതും അല്ലദീന യുഅ്തൂന മാ ആതവ വഖുലൂബുഹും വജില. അവർ ചെയ്യേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും, അവരുടെ ഹൃദയങ്ങൾ പേടിക്കുകയും ചെയ്യുകയാണ്, ഹൃദയങ്ങൾ പേടിച്ചിരിക്കുകയാണ്. അള്ളാഹ്ക്കുള്ള ഹുർമത്തനുസരിച്ച് ഞാൻ ഇത്ര ചെയ്തു കൊടുത്താൽ മതിയോ, അള്ളാന്റെ തഅലീം അത് എനിക്കുള്ള ഈ ഹുർമത്തും തഅലീമും നഷ്ടപ്പെടുമോ, അത് പേടിക്കുകയും ചെയ്യുന്നുണ്ട്. ഹുർമത്തും തഅലീമും നഷ്ടപ്പെടുമോ എന്നുള്ളത് പേടിക്കുകയും ചെയ്യുന്നു. എല്ലാ ഹിദ്മത്തും ചെയ്തും കൊടുക്കുന്നു, അത് സ്നേഹത്തിന്റെ അടയാളാണ്, സ്നേഹത്തിന്റെ അടയാളാണ്. നേരെ മറിച്ച് എന്തെങ്കിലും ഒരു ഹിദ്മത്ത് ചെയ്തു കൊടുക്കുമ്പോഴത്തേനും ഇങ്ങോട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടണം വിചാരിക്കലോ, അല്ലെങ്കിൽ അതല്ല, എന്തൊക്കെ ചെയ്തു കൊടുത്താലും പ്രത്യുപകാരമല്ല, ഇനിയും ചെയ്തു കൊടുക്കാൻ അർഹതുണ്ട്, ഞാൻ ചെയ്തു കൊടുക്കുന്നോർത്ത് വീഴ്ച വരുത്തിയിട്ടുണ്ട്, അതാ തോന്നുക. അത് തന്നെയാണ് ഏതാണ്ട് അടുത്തത് വിശദീകരിക്കുന്നത്. അസ്സാബിയ ഇസ്തിഖ്ലാലുൽ കസീർ മിൻ നഫ്സിക് വസ്തിക്സാറുൽ ഖലീൽ മിൻ ഹബീബിക്. അല്ലാഹു അക്ബർ. മനുഷ്യന്മാർ തമ്മിലുള്ള സ്നേഹം പരസ്പരം നിലനിർത്തണമെങ്കിലുള്ള ഒരു കായിദയാണ് ഈ തഅലീഫ് ഏഴാമത്തെ. ഇസ്തിഖ്ലാലുൽ കസീർ മിൻ നഫ്സിക്, നീ ചെയ്തു കൊടുക്കുന്ന എത്ര അധികം ചെയ്തു കൊടുത്താലും അത് നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്തായിരിക്കും, വളരെ കുറച്ചായിട്ട് കാണുക. താൻ സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുത്താലും കുറച്ചേ ചെയ്തിട്ടുള്ളൂ എന്ന് തോന്നും. അതേസമയത്ത് ഇസ്തിഖ്സാറുൽ ഖലീൽ മിൻ ഹബീബിക്, നീ സ്നേഹിക്കുന്ന ആൾ നിനക്ക് എന്തെങ്കിലും കുറച്ചൊന്ന് ചെയ്തെന്ന എന്തോ കുറെ ചെയ്തെന്നിട്ടുണ്ടെന്നുള്ള തോന്നലുണ്ടാവും. അത് ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിലേ തോന്നുള്ളൂ. നമ്മൾ പലപ്പോഴും വിചാരിക്കൂലേ, നമ്മൾ സ്നേഹിക്കുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾ, ഇത് ഭൗതികമായ ഒരു ഉദാഹരണം, ദുനിയാവിന്റെ ഒരു ഉദാഹരണം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന് വേണ്ടിയിട്ട് രാവും പകലും കഷ്ടപ്പെട്ടിട്ട് ആകെ എന്തു കുന്തോ ചെയ്യും, എന്തു വേണമെങ്കിലും ചെയ്യും, അയാൾക്ക് വേണ്ടിയിട്ട് മരിക്കും, എന്തു എന്തു തോന്നിയാസോ എന്തു കാര്യം ചെയ്തു കൊടുക്കും, എല്ലാം ചെയ്തു കൊടുക്കും. എന്നിട്ടും ഇയാൾക്ക് തോന്നുന്നത് എന്താ, ചെയ്തു കൊടുത്തൊന്നും പോരാന്നാ. അവസാനം ഒരിക്കൽ എന്താ അവസാനം പറഞ്ഞു, എന്നെ മമ്മൂക്ക ഫോണിലൊന്ന് വിളിച്ചിട്ടോ, അത്ര മതി, ഇയാളെന്തു എന്തും ചെയ്തു കൊടുക്കും, എന്നൊന്ന് ഫോണിൽ വിളിച്ചു, എന്നെ കണ്ടപ്പോഴേ ഇങ്ങനെ ചിരിച്ചുട്ടോ, എന്നോട് തന്നെ ഒന്ന് തോന്നുന്നുണ്ട്, കൂട്ടത്തിൽ എവിടെ നിന്നും ചിരിച്ചാണ്, എന്നോട് തന്നെ തോന്നുന്നുണ്ട്. ഇത് കിട്ടിയ ഭയങ്കര സംഭവമാണ്. ഇവൻ എന്ത് ചെയ്തു കൊടുത്താലോ, ഇവൻ എന്ത് ചെയ്തു കൊടുത്താലും ഈ ഒരു ചിരിച്ചു അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചു എന്നുള്ളതിന്റെ അത്ര പോലും തോന്നുന്നുണ്ടോ, അതുപോലെ തോന്നില്ല. ഇതൊക്കെ സ്നേഹം ഉള്ളിക്കടി കയറി കഴിഞ്ഞാൽ അത് വല്ലാണ്ട് വലുപ്പത്തേക്ക് എത്തുമ്പോഴുള്ള ഒരു സ്വഭാവമാണ്. ഇത് നിങ്ങൾ യഥാർത്ഥത്തിൽ ആവശ്യമുള്ളവർക്ക് ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ നമ്മുടെ ഒരു സഹോദരനെ സ്നേഹിക്കുന്നോടത്ത് പലപ്പോഴും പൊട്ടലെവിടെയാ, സ്നേഹങ്ങൾ നഷ്ടപ്പെടലെവിടെയാ, എന്തൊക്കെ ചെയ്തെന്നാലും നമ്മളൊരു തിരിച്ചു എന്നുള്ളൊരു മനസ്ഥിതി വന്നാൽ തന്നെ പോയി, അവിടെ തന്നെ പോയി. ചെയ്തതിന് പ്രത്യുപകാരം കിട്ടാനാണെങ്കിൽ അതിന് സ്നേഹം എന്ന് പറയില്ല, അതിന് കച്ചവടം എന്നാ പറയാ. കൊടുത്തതിന് പകരം വേറെ ഒന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ അതാണ് കച്ചവടം, ഒന്ന് കൊടുത്തു ഒന്ന് വാങ്ങി. സ്നേഹം എന്ന് പറഞ്ഞാൽ പ്രത്യുപകാരം ആഗ്രഹിക്കുന്നതല്ല, സ്നേഹമെന്ന് പറയുന്നത് പ്രത്യുപകാരമില്ലാതെ നൽകുന്നതാണ്. ആ നൽകുമ്പോൾ പോലുമോ ഇതായിരിക്കണം മനസ്ഥിതി, എത്ര കൊടുത്താലും ഒന്നുമല്ല എന്ന് തോന്നണം. ഇങ്ങോട്ട് എത്രയൊക്കെ ചെയ്തെന്ന്, ചെറുതെന്തെങ്കിലും ചെയ്തെന്ന, എന്തൊക്കെയോ ചെയ്തെന്നിട്ടുണ്ട്, വലിയൊരു ഖിദ്മത്താണ് ചെയ്തതെന്ന് തോന്നണം. അങ്ങനെയുള്ള സ്നേഹം പരസ്പരം ഒന്ന് ആലോചിച്ച് നോക്കി. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മനസ്ഥിതി വെച്ചാൽ എവിടെയെങ്കിലും പൊട്ടുവോ? എവിടെയെങ്കിലും സ്നേഹം പൊളിയോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പ്രശ്നം, ഇത് ഈ മനസ്ഥിതി വെച്ചാൽ ഞാൻ ചെയ്തു കൊടുത്തൊന്നും പോരാ, ഇത്രയൊന്നല്ല അയാൾ അർഹിക്കുന്നത്. ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് വിചാരിച്ചു നോക്കിയേ. നേരെ മറിച്ച് ഇങ്ങോട്ട് എന്തെങ്കിലും ഒന്ന് എനിക്ക് ഇങ്ങോട്ട് കിട്ടണം, അവൻ എനിക്ക് അങ്ങനെ ചെയ്തരേണ്ട ആളായിരുന്നു. എന്തുകൊണ്ട് അവനത് ചെയ്തു തന്നില്ല? അവനല്ലേ എനിക്കത് ചെയ്തു തരേണ്ടത്? ഞാൻ അങ്ങനെ ഒരു പ്രശ്നത്തിലാകുമ്പോ എനിക്ക് അവനല്ലേ ചെയ്തു തരേണ്ടത്? എന്തുകൊണ്ട് എന്നിട്ട് അവൻ ചെയ്തു തന്നില്ല എന്ന് തോന്നുകയാണെങ്കിലോ എന്ന് പൊട്ടിയെന്ന് വിചാരിച്ചാലേ. ഇത് ഓരോരുത്തർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇല്ല, നേരെ മറിച്ച് അതിന് എക്സ്ക്യൂസാ കാണുക. ഒരാള് നമ്മളിങ്ങനെ വീഴാൻ പോയി, വേറൊരുത്തൻ നമ്മുടെ കയ്യിന്റെ അടുത്തുണ്ടായിരുന്നു, എന്നിട്ടും അവൻ പിടിച്ചില്ല. ഏയ്, അവൻ പിടിച്ചില്ലെങ്കിൽ അവനായിരുന്നില്ല പിടിക്കേണ്ടിരുന്നത് എന്നല്ല, അവനത് പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതിന് എക്സ്ക്യൂസ് കാണുകയാണ് നമ്മൾ വീണ് നീക്കുമ്പോഴും. അവൻ തൊട്ടടുത്ത് ഉണ്ടായിരുന്നിട്ട് പോലും ചിലപ്പോ പെട്ടെന്ന് അവന്റെ മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിപ്പോയിട്ടുണ്ടാവും. ഞാൻ വീഴുന്നത് കണ്ടിട്ട് പോലും പേടിച്ചു പോയിട്ടുണ്ടാവും, എന്നോടുള്ള സ്നേഹം കൊണ്ടാവും ചിലപ്പോ നിശ്ചലനായി പോയിട്ടുണ്ടാവും. അപ്പൊ ഒന്നുകൂടി സ്നേഹം കൂടിയല്ലേ? ഇങ്ങനെ ഒരു ന്യായം തിരിച്ചു കണ്ടെത്താൻ കഴിഞ്ഞാൽ രക്ഷപ്പെട്ടേനെ. പക്ഷെ തിരിച്ചാണ് ആൾക്കാര്, എങ്ങനെ മറ്റു ന്യായം കണ്ടെത്താൻ പറ്റുന്നോ, എങ്ങനെയാണ് പൊട്ടിക്കാൻ പറ്റുന്ന ഒരു ന്യായം കണ്ടെത്താൻ നോക്കുക. അത് അവൻ അറിഞ്ഞിട്ടില്ലായിരുന്നതാ. അവൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ അവൻ അറിയണ്ടേ? എങ്ങനെയാണ് അറിയാതിരിക്കല്? അവനാകണ്ടേ? എങ്ങനെയൊക്കെ അങ്ങോട്ട് പിടിച്ചിട്ടൊരു ന്യൂനത കണ്ടെത്താൻ പറ്റും, അതൊക്കെ തെരഞ്ഞെടുത്ത് നടന്നിട്ട് ചാർത്തി വെച്ചിട്ട് അങ്ങനെ. ഇതല്ല നോക്ക് നിങ്ങൾ, സ്നേഹാണോ മഹബ്ബത്താണോ? ഇസ്തിഖ്ലാലു കസീർ മിൻ നഫ്സിക് വസ്തിഖ്സാറുൽ ഖലീൽ മിൻ ഹബീബിക്. നീ എന്തൊക്കെ ചെയ്തു കൊടുത്താലും കുറച്ചേ ഉള്ളൂ എന്ന് തോന്നുക. നിനക്ക് എന്തെങ്കിലും ഒന്ന് ചെറുതെന്തെങ്കിലും ചെയ്തു എന്നാൽ കുറെ ചെയ്തു തന്നിട്ടുണ്ടെന്ന് തോന്നണം. അല്ലാഹു അക്ബർ വലില്ലാഹിൽ മസലുൽ ആല. അള്ളാഹിനെ സംബന്ധിച്ച് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, അള്ളാഹിനോട് മഹബ്ബത്ത് ഉണ്ടാകണമെങ്കിൽ അള്ളാഹ് ചെയ്തു തന്നത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് കയ്യും കണക്കില്ലാത്തതാണ്. അള്ളാഹിനെ സ്നേഹിക്കാത്ത മനുഷ്യന്മാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇതുണ്ടായിട്ട് സ്നേഹം ഉണ്ടാകണമെങ്കിൽ കുറച്ച് ചെയ്തെങ്കിൽ തന്നെ കുറെ വിചാരിക്കാന്നാ സ്നേഹം ഉണ്ടെങ്കിൽ. ഇത് അള്ളാഹ് ചെയ്തു തരുന്നതിന് കയ്യും കണക്കില്ല എന്നുള്ളതല്ല. എല്ലാം എടുക്കുന്ന എന്നിരിക്ക മനുഷ്യന്മാർ ചിലപ്പോ വിചാരിക്കില്ല. എന്താണെന്നറിയോ, ഒരു നിസ്കാരം നിസ്കരിച്ച് വരുമ്പോഴത്തേനും അള്ളാഹിന്റെ ദീനിനും അള്ളാഹുവിന്റെ മുൽക്കിനും എന്തൊക്കെ ഒരു ഖിദ്മത്ത് ചെയ്തു പോരേണ്ടത് അല്ലേ? അവൻ എന്തൊക്കെ ഒരു സംഭവം ചെയ്തു പോരണമായി. ഒരു നിസ്കാരം നിസ്കരിച്ചാൽ, ഒരു സ്വതക്കണ്ട് കൊടുത്താൽ അള്ളാഹിന്റെ മലക്കൂത്ത് പിടിച്ചു നിലനിർത്തുന്നത് അവനാണ്, അവന്റെ ഖിദ്മത്ത് കൊണ്ടാണ് എന്ന് തോന്നുന്നത് വന്നാൽ അത് സ്നേഹമല്ല, നേരെ തിരിച്ചായി പോയിട്ടുണ്ട്, നേരെ മറിച്ചാണ് വേണ്ടത്. ഈ വാക്ക് അബൂ യസീദിന്റേതാണ്. ഇതും ഒരു നിർവചനം എന്ന് പറയുന്ന ഹദ്ദല്ല, നേരെ മറിച്ച് ഇതും മഹബ്ബത്തിന്റെ അഹ്കാമുകളിലും വിധികളിലും അതിന്റെ അനിവാര്യമാക്കുന്ന മൂജിബാത്തുകളിലും അതിന്റെ സാക്ഷ്യങ്ങളിലും ഷവാഹിദുകളിലും പെട്ടതാണ്. വൽ മുഹിബ്ബു സ്വാദിഖ്, സത്യസന്ധനായ ഒരു മുഹിബ് എന്ന് പറഞ്ഞാൽ സത്യസന്ധമായി സ്നേഹിക്കുന്ന ഒരാൾ. ലൗ ബദല ലി മഹ്ബൂബിഹി ജമീഅ മാ യഖിദു അലൈഹി ലസ്തഖല്ലഹു വസ്തഹയാ മിൻഹു. താൻ സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടി തന്റെ കഴിവിന്റെ പരമാവധി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്തു കൊടുത്താലും കുറച്ചായിട്ടേ കാണുള്ളൂ, തനിക്ക് ലജ്ജയെ തോന്നുള്ളൂ, ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു 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 നാണിക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ. ചെയ്തു കൊടുക്കേണ്ടതൊക്കെ ചെയ്തു കൊടുത്തിട്ടില്ല എന്നുള്ള ലജ്ജയെ തോന്നുള്ളൂ. വലഉനാലഹു മിൻ മഹ്ബൂബിഹി ഐസറ ശൈഇൻ ലസ്തക്സറഹു വസ്തഅലമഹു. തന്റെ താൻ സ്നേഹിക്കുന്നവനിൽ നിന്ന് ഒരല്പം എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ ഐസറ ശൈഇൻ വളരെ നിസ്സാരമായ ഒരു കാര്യം കിട്ടിയാൽ തന്നെ ലസ്തക്സറഹു, അത് വളരെ ധാരാളമായി കാണും. വസ്തഅലമഹു, അത് വലിയൊരു സംഭവമായി കാണും. അതാണ് പണ്ടത്തെ ആളുകളൊക്കെ കവികളൊക്കെ മോല്ലക്കൊക്കെ കുറച്ചൊന്നും പഠിക്കണം. അറബി പഠിക്കുമ്പോ മോല്ലക്കകൾ പഠിക്കും, മോല്ലക്കകളിലൊക്കെ കാണാം എന്താണ് ഈ ഹബീബ് ഹബീബത്തിനോട് കാണിക്കുന്ന ഇഷ്കിന്റെ സ്വഭാവം എന്നുള്ളത്. അത് അവളൊരു അത്തറ് പറ്റിയിട്ടുള്ള ഒരു പഞ്ഞി കൊടുത്താൽ അത് വലിയൊരു സംഭവമാണ്. പിന്നെ അതെങ്ങനെ വെച്ചിട്ട് അതുമ്മലണ്ട് കെട്ടിയിട്ട് കവിത കവിതമ്മ കവിത അതൊക്കെ പാടുന്നതാ നിമ്മല. ഇവൻ എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും, ഇവൻ ചെയ്തു കൊടുത്തതിന് കയ്യും കണക്കുണ്ടാവില്ല, ഒന്നും ചെയ്തിട്ടില്ലാത്തതായിട്ട് തോന്നുക. അതാണ് മഹബ്ബത്ത്, അതാണ് മഹബ്ബത്ത്. ഈ മഹബ്ബത്ത് നമ്മൾ പരസ്പരമുള്ള സ്നേഹം എന്നുള്ളതിന് ഇതൊരു കായിതയാക്കി സ്വീകരിച്ചാൽ തന്റെ സഹോദരന് വേണ്ടി താൻ എന്തും ചെയ്തു കൊടുക്കണം. കാരണം അവനെ ഞാൻ സ്നേഹിക്കുന്നവനാണ്. അവൻ എനിക്ക് എന്തെങ്കിലും ഒരു ചെറുത് ചെയ്തു തന്നാൽ, നമ്മൾ സാധാരണ ഒരു എന്തെങ്കിലും ഒന്ന് കൊടുക്കുമ്പോ ചിലർ പറയും ജസാക്കല്ലാഹു ഖൈറ, ചില ജസാക്കല്ലാഹു ഖൈറ ഒക്കെ നാവിന്റെ തുമ്പിലുണ്ടാവും, തുപ്പിയില്ലാന്ന് മാത്രമേ ഉള്ളൂ, അവിടെ വെച്ചിട്ട് പറയണതുണ്ടാവും, ഇതപ്പോ വലിയൊരു സംഭവം ഇനി തരണത് എന്നുള്ളതായിരിക്കും എന്നുള്ളതായിരിക്കും. നേരെ മറിച്ച് സ്നേഹം വളർത്താവുന്ന എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു. പരസ്പരം സ്നേഹിക്കാൻ ആദ്യം വേണ്ടത് സലാം പറയാന്നുള്ളതാണ്, ഈമാനിന്റെ ഭാഗമാണ് അത്. ലാ തദ്ഖുലുൽ ജന്ന ഹത്താ തുഅ്മിനു, നിങ്ങൾ ഈമാൻ ഇല്ലാണ്ട് സ്വർഗത്ത് പോകില്ല. നിങ്ങൾ മുഅ്മിനീങ്ങളാകാതെ സ്വർഗത്തിലേക്ക് കയറും എന്ന് വിചാരിക്കണ്ട. ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ നഫ്സു മുസ്ലിമ, മുസ്ലിമത്തായ മുഅ്മിനത്തായ ഒരു നഫ്സല്ലാതെ സ്വർഗത്ത് കയറൂല. ഈമാൻ ഇല്ലാതെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. എന്നിട്ട് പറഞ്ഞു വലാ തുഅ്മിനു ഹത്താ തഹാബു, വലാ തുഅ്മിനു, നിങ്ങളുടെ ഈമാൻ നിലനിൽക്കില്ല. ഒരാൾ മുഅ്മിനായാൽ ഈമാൻ നിലനിർത്തുന്നത് എങ്ങനെയാ? പരസ്പരമുള്ള സ്നേഹം കൊണ്ട്, സഹോദരങ്ങളെ കൊണ്ട്. ഒരു മുഅ്മിൻ അൽ മർഉ ബി അഖി, ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അവന്റെ നിലനിൽപ്പ് എന്നുള്ളത് തന്റെ സഹോദരനെ കൊണ്ടാണ്. സഹോദരനില്ലെങ്കിൽ നിലനിൽപ്പില്ല. മനുഷ്യനെ കുറിച്ച് മൊത്തം പറയും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പറയും, മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. മറ്റൊരാളില്ലെങ്കിൽ ഒരാൾക്ക് നിലനിൽപ്പില്ല എന്നാ. പല തരത്തിലും പല തട്ടുകളിലുള്ള ആൾക്കാരാ, പക്ഷെ തോട്ടിയില്ലെങ്കിൽ രാജാവ് കുടുങ്ങൂലേ? രാജാവിന് തോട്ടിന്റെ സഹായം വേണം. അങ്ങനെ ഒരു മനുഷ്യൻ പരസ്പരം ആവശ്യമുള്ളവനാണെന്നാ പറയാ. ഈമാൻ നിലനിർത്തണമെങ്കിൽ മുഅ്മിനീങ്ങളായ സഹോദരങ്ങൾ വേണം. ആ സാഹോദര്യം കൊണ്ടാണ് ഈമാൻ നിലനിൽക്കുക. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞത് വലാ തുഅ്മിനു ഹത്താ തഹാബു, പരസ്പരം സ്നേഹിക്കാതെ നിങ്ങളുടെ ഈമാൻ നിലനിന്ന് കിട്ടില്ല. അവല അദുല്ലുക്കും അലാ ശൈ, നമ്മൾ പിന്നെ ഇരിക്കുന്ന ഇരുത്തം എന്തിന്റെ അടിസ്ഥാനത്തിലാ? ഇതെങ്ങനെയൊക്കെ ഇത് വന്നത്? ആരൊക്കെ എങ്ങനെയൊക്കെ സഹകരിച്ചിട്ടാണ് നമ്മൾ ഈ കാണുന്ന രൂപത്തിയത്? നമ്മൾ പിരിക്കുന്ന ഇരുത്തം എന്ന് പറയുന്നത് നഹ്സബു അലല്ലാഹ്, നഹ്സബു ഇലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കത് ആക്കി തരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. മജ്ലിസ് ഈമാൻ, സഹാബത്ത് അതിനെ കുറിച്ച് പറയാറുള്ളത് തആല നജ്ലിസ് നുഅ്മിനു സാഅ, വാ ഇരിക്ക് കുറച്ചു നേരം നമുക്ക് ഒരു യാമം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഈമാൻ വർദ്ധിപ്പിക്കാം. ഈമാൻ വർദ്ധിപ്പിക്കുന്ന ഇരുത്താൻ, ഈമാൻ വർദ്ധിപ്പിക്കുന്ന ഇരുത്തം ഉണ്ടാകുന്നത് ഈ സ്നേഹത്തു നിന്നാണ്. അതിങ്ങനെ ഒരു മൈക്ക് വെക്കാനും ഇങ്ങനെ ഒരു ഹോള് തിരയാനും അങ്ങനെ അതിലേക്കൊന്ന് വിളിച്ചു കൂട്ടാനും ഒരു മെസ്സേജ് അയക്കാനും അങ്ങനെ പരസ്പരം പറഞ്ഞറിയിക്കാനും അങ്ങനെ വന്നിരിക്കാനും കസേട ഒന്ന് പിടിച്ചിടാനും അതിലേക്കൊക്കെ ഒന്ന് ഇരിക്കാൻ ഒക്കെ ഇതൊരു സ്നേഹത്തിന്റെ ഭാഗമാണ് അല്ലേ? ശരി, ഈ സ്നേഹം എന്നുള്ളത് എത്രത്തോളം നിലനിൽക്കുന്നോ അത്രത്തോളം നമ്മുടെ ഈമാൻ നിലനിൽക്കും. അവല അദുല്ലുക്കും അലാ ശൈ, നിങ്ങൾക്ക് ഞാനൊരു കാര്യം അറിയിച്ചു തരട്ടെ. ഇദാ ഫഅൽതുമൂഹു തഹബബ്തു, നിങ്ങളത് ചെയ്താൽ നിങ്ങൾക്ക് പരസ്പരം ഹുബ്ബുണ്ടാകും. ഹൃദയത്തെ തട്ടിയിട്ടാണ് നിങ്ങൾ സലാം പറയുന്നതെങ്കിൽ സ്വാഭാവികമായി നിങ്ങൾക്ക് ഹുബ്ബുണ്ടാകും. അസ്സലാമു അലൈക്കും അല്ലെ, അഫ്ഷുസ്സലാമ ബൈനക്കും. സലാം പറയാന്നുള്ളതല്ല, കേറി വരുമ്പോ സലാം പറയാ, ഇറങ്ങിപ്പോകുമ്പോ അഫ്ഷുസ്സലാമ ബൈനക്കും. സലാം നിങ്ങൾ ഇഫ്ഷാ ചെയ്യണം. ഫുഷുബ് എന്ന് പറഞ്ഞാൽ അടിച്ചു പരത്തുക എന്ന വാക്കിന്റെ അർത്ഥം, വ്യാപിപ്പിക്കുക. സലാം എന്നുള്ളത് വ്യാപനം, അത് നിങ്ങളുടെ ഒരു സജീയത്തായി മാറണം. അങ്ങനെ ആയിരിക്കണം സലാം. അഫ്ഷു സലാം ബൈനക്കും, സലാം നിങ്ങൾ വ്യാപിപ്പിക്കണം. അത് ഹുബ് ഉണ്ടാക്കുന്ന ഒരു സബബാണ്. സലാം പരസ്പരം സലാം പറയുന്നവനും സലാം പറയാത്തവനും ഏതൊക്കെ ആദർശത്തിലാണെങ്കിൽ പോലും, അതൊരു കാഫിറാണ് നമ്മളോട് ഇങ്ങോട്ട് സലാം പറയുന്നതെങ്കിലും അതിലെന്തുണ്ടാവും? ഹുബിന്റെ ഒരു ഭാഗം ഉണ്ടാവും. കാഫിറിനോട് പോയിട്ട് അങ്ങോട്ട് സലാം പറയരുത്, സലാമിന്റെ അഹ്കാമുകളിൽ. ഇങ്ങോട്ടൊരു കാഫിർ പറയുന്നത് സലാമാണ് എന്നുറപ്പുണ്ടെങ്കിൽ ഹയ്യൂഹു ബിഅഹ്സന മിൻഹാ ഔ മിസ്ലിഹ എന്നുള്ളതാണ്. ആ മിസ്ലിഹ എന്നുള്ള മിനിമം, ഒരു മുസ്ലിമാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ അഹ്സന മിൻഹ, അതിനേക്കാൾ നല്ലത് തിരിച്ചു കൊടുക്കണം. 10 പകരം 20, അസ്സലാമു അലൈക്കും പകരം വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാ വബറകാതുഹു, അതും കൂടി പറഞ്ഞൊരാൾക്ക് വമഗ്ഫിറത്തുഹു എന്ന് കൂടി പറയാം. അങ്ങനെ തിരിച്ചു കൊടുക്കാം, കൂടുതൽ തിരിച്ചു കൊടുക്കാം. അല്ലെങ്കിലോ തത്തുല്യമായത് തിരിച്ചു കൊടുക്കാം. തത്തുല്യമായത് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് അതൊരു മുആമല മാത്രല്ലാകുന്നുള്ളൂ. അതൊരു കാഫിറിനോട് ഏറ്റവും ചുരുങ്ങിയ നമുക്കത് ചെയ്യാം. ഒരു മുസ്ലിമിനോടാണെങ്കിൽ നിങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ തത്തുല്യമായി, ഏറ്റവും മിനിമായി. ഒരു കാഫിർ നിങ്ങളോട് സലാം പറഞ്ഞാൽ തുല്യമായത് തിരിച്ചു കൊടുക്കാം. അസ്സലാമു അലൈക്കും എന്ന് ആണ് പറഞ്ഞതെങ്കിൽ വഅലൈക്കുമുസ്സലാം എന്ന് തിരിച്ചു പറയാം. അല്ല, അസ്സലാമു അലൈക്കും എന്നല്ല പറഞ്ഞത്, വേറെ എന്തെങ്കിലും ആണ്. അയാൾ ആര് വിചാരിക്കരുത്, ജൂതന്മാർ പറയുന്ന പോലെ അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് മരണം ഉണ്ടാകട്ടെ എന്നാണ് പറയുന്നതെങ്കിൽ അലൈക്കും എന്ന് തിരിച്ചു പറയാം. അലൈക്കും, നിങ്ങൾക്ക് മരണം ഉണ്ടാകട്ടെ, അവിടെ വഅലൈക്കുമുസ്സലാം എന്ന് പറയേണ്ടതില്ല. അതേ സന്ദർഭത്തിൽ കൂടുതൽ കൊടുക്കരുത്, വറഹ്മത്തുള്ള വബറക്കാത്ത് കൊടുക്കരുത്. അവരോട് അങ്ങോട്ട് സലാം കൊണ്ട് അങ്ങോട്ട് തുടങ്ങരുത്, അങ്ങോട്ട് നിങ്ങൾ സലാം പറയരുത്. ഇതാണ് അതിന്റെ അഹ്കാമുകൾ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്. അൽമുഹിം, സലാം എന്ന് പറയുന്നത് ഒരു സ്നേഹത്തിന്റെ ഇടയാണ്. അത് ആരിൽ നിന്ന് വന്നാലും സ്നേഹത്തിന്റെ ഇടയാണ്. സ്നേഹം ഉണ്ടാക്കുന്ന കാര്യം ഒരു സബബിൽ പെട്ടതാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊന്ന് പഠിപ്പിച്ചു തന്നു, സ്നേഹം നിലനിർത്തുന്ന വേറൊരു കാര്യം, തഹാദു തഹാബു തഹാദു, നിങ്ങൾ പരസ്പരം ഹദിയ കൊടുക്കണം. തഹാബു, പരസ്പരം നിങ്ങൾ സ്നേഹിക്കുന്നവരായി തീരാൻ. പരസ്പരം ഹദിയ കൊടുത്താൽ പരസ്പരം സ്നേഹം ഉണ്ടാകും. ഹദിയ എന്ന് പറഞ്ഞാൽ എന്താ? ഗിഫ്റ്റ് എന്ന് നമുക്ക് പറയാവുന്നത്. ഹദിയ എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റദ്ദ് ചെയ്യാറില്ല, പ്രത്യേകിച്ച് തീബ് ആണെങ്കിൽ. തീബ് തീരെ റദ്ദ് ചെയ്യാറില്ല, തീബ് തീരെ റദ്ദ് ചെയ്യാറില്ല, മടക്കാറില്ല എന്ന് പറഞ്ഞത് അതല്ലാത്തത് മടക്കിയിട്ടുണ്ട് എന്നുള്ളൊരു അടയാളം കൂടിയാണ്. ഒരാളൊരു ഹദിയ കൊടുക്കുമ്പോൾ മടക്കി എന്ന് വിചാരിച്ചാൽ, ഹദിയ വാങ്ങുന്നത് ചില സമയത്ത് ഉപദ്രവമുണ്ടാക്കും, അത് നമുക്ക് ചില തജ്രിബത്ത് കൊണ്ട് മനസ്സിലാവും. അങ്ങനെ എനിക്ക് ചിലപ്പോൾ ചിലരിൽ നിന്ന് റിജക്ട് ചെയ്യും, ഉലമാക്കൾ പോലും റിജക്ട് ചെയ്യാറുണ്ട്. എന്താന്ന് വെച്ചാ, നല്ല സ്നേഹം ഉണ്ടായിട്ട് മതി ഹദിയ. ഹദി ഉണ്ടാക്കി കൊടുത്തിട്ട് സ്നേഹം ഉണ്ടാക്കണ്ട. ആദ്യം ഉള്ളിൽ സ്നേഹമില്ലാത്ത ഒരുത്തം കൊണ്ടതിന്റെ ഹദി ഒൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോ എന്താവും? കണക്ക് പറയും. വേറെ ചിലർക്ക് എന്തുണ്ട്? കൈക്കൂലി ഉണ്ട്. ഉലമാക്കൾക്ക് കൈക്കൂലിയായിട്ട് ഹദി കൊടുക്കണവരുണ്ട്. എന്തോ ഒരു ചില കൺസിഡറേഷൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ളത്, ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എനിക്ക് അവിടെ വെച്ചേക്ക്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിനക്ക് ഉസർ പറഞ്ഞ് ഒഴിവാക്കിയൊക്കെ വിട്ടേക്കും. ചിലപ്പോൾ നല്ല സ്നേഹമുള്ളൊരിടത്തും തന്നെ അവരത് വാങ്ങുള്ളൂ. പിന്നെ തീബ് എന്നുള്ളത് പലപ്പോഴും ആര് കൊടുത്താലും റസൂലുള്ളത് മടക്കിയിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദിയെ പരസ്പരം കൊടുക്കുക എന്നുള്ളത് സ്നേഹം വളർത്തുന്ന കാര്യത്തിൽ പെട്ടതാണ്. തനിക്ക് ഇഷ്ടപ്പെട്ടതാണ് തന്റെ സഹോദരന് കൊടുക്കേണ്ടത്, ഇഷ്ടപ്പെട്ടതാണ് കൊടുക്കേണ്ടത്. അത് ഹദിയ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുന്ന സാധനം കൊടുക്കലല്ല, അത് ചിലർ വിചാരിക്കും, അതുമല്ല. ഇനി അങ്ങനെ ഒരാൾ കൊടുത്താലോ? ഒരാൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു നന്മ എഹ്സാൻ ചെയ്തു കൊടുത്താൽ, എഹ്സാൻ ആകുന്ന എന്ത് ചെയ്തു കൊടുത്താലും സ്നേഹം വർദ്ധിപ്പിക്കുന്ന മറ്റൊരു കാര്യം റസൂലുള്ള പഠിപ്പിച്ചു, നിങ്ങളുടെ സഹോദരൻ നിങ്ങൾക്കൊരു എഹ്സാൻ ചെയ്താൽ, എന്തെങ്കിലും ഒരു നന്മ ചെയ്തു തന്നാൽ, ഫക്കാഫി ഊഹു, നിങ്ങൾ മുക്കാഫഅത്ത് ചെയ്യണം, പകരം കൊടുക്കണം. മുക്കാഫ എന്ന് പറഞ്ഞാൽ തുല്യമായത് അങ്ങോട്ടും കൊടുക്കുക, ചെയ്തു കൊടുക്കണം. ഒന്നും കൊടുക്കാൻ നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ, ഇങ്ങോട്ട് ചെയ്തെന്നത് വലിയൊരു കാര്യമാണ്, ഇയാളെ കൂടെ തിരിച്ച് അതുപോലെ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരാളുമല്ല, ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ചുരുങ്ങിയത് ജസാക്കല്ലാഹു ഖൈറ എന്നെങ്കിലും പറയണം. ഹത്തായവൻ അന്നഹു കഫഅഹു, അയാൾക്ക് ബോധ്യാകണം ഒരു മുക്കാഫഅത്ത് ചെയ്ത് തന്നിട്ടുണ്ട് എന്ന് ബോധ്യാകുന്ന രൂപത്തിൽ. മുക്കാഫഅത്തിന്റെ ഭാഗമാണ് ദുആ. ജസാക്കല്ലാഹു ഖൈറ എന്ന ദുആ, അത് ദുആയാണ്, അള്ളാഹിനോടുള്ള ദുആയാണ് ജസാക്കല്ലാഹു ഖൈറ. അതല്ലാണ്ട് താങ്ക് യു അല്ല. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് താങ്ക്സ് ആണ് ജസാക്കല്ലാഹു ഖൈറ, ആ താങ്ക്സ് അല്ല. നന്ദി, വീണ്ടും കൊണ്ടുവരിക എന്നുള്ള താങ്ക്സ് ഉണ്ടല്ലോ, അതല്ലേ. നേരെ മറിച്ച് അത് ദുആയാണ്, അള്ളാഹിനോടുള്ള ദുആ. ജസാക്കല്ലാഹു ഖൈറ, അള്ളാഹ് നിനക്ക് ഖൈറ് പകരം നൽകട്ടെ. നീ ഇപ്പൊ തന്നത് ഖൈറാണോ ഷെറാണോ എന്നുള്ള വേറെ തീരുമാനമാണ്. ദുനിയാവ തന്നെ അതെനിക്ക് ചിലപ്പോ ഖൈറാകാം ഷെറാകാം. നീ ഒരു ഖൈർ എനിക്ക് ചെയ്തു എന്നു ലാഹിറില്, അതേസമയത്ത് നിനക്കല്ല ഖൈർ എന്നെ തരട്ടെ എന്ന് പറയുന്ന അതിനേക്കാൾ വലിയ സ്നേഹം. അങ്ങനെ മഹബത്ത് കൊണ്ട് തിരിച്ചു കൊടുക്കണം, ദുആ കൊണ്ട് തിരിച്ചു കൊടുക്കണം. ഇങ്ങനെ മഹബത്ത് ഉണ്ടാക്കുന്ന ഒരുപാട് അസ്ബാബുകളുണ്ട്. ഞാൻ ഏതാനും ചിലത് പറഞ്ഞെന്ന് മാത്രമുള്ളൂ. അതിൽ ഒരു മനുഷ്യന് വേണ്ടി അവന്റെ ഗൈബിൽ ദുആ ചെയ്യുക എന്നുള്ളത്, മുഖത്ത് നോക്കിയിട്ട് അതല്ല. ദുആ ചെയ്യാൻ നമ്മൾ ഒരാളോട് ആവശ്യപ്പെടേണ്ട ആവശ്യമില്ല, അത് അമ്പിയാക്കൾക്കുള്ള ഹക്കാണ്. സ്വഹാബത്തിനോട് അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ അമ്പിയാക്കളല്ല എന്ന് പറഞ്ഞ് കൈവലിക്കുകയും ചെയ്യാം. അതേസമയത്ത് ആവശ്യപ്പെടേണ്ടതില്ല. നമുക്ക് നമ്മുടെ സഹോദരങ്ങളോടുള്ള സ്നേഹം അവരില്ലാത്ത സന്ദർഭങ്ങളിൽ അവരുടെ ഗൈബത്തിൽ അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിലാണ്, അവർക്ക് വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യുന്നത്. നമ്മുടെ ദുആകളിൽ അവരെ പെടുത്താൻ പറഞ്ഞതാ. ഇങ്ങനെ മഹബത്ത് ഉണ്ടാകാന്ന് പറഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞത് വലിയൊരു സബബാണ്, ഒരു കായിദയാണ്. താൻ പലർക്കും പല ഹക്കും ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. തന്റെ സഹോദരന്റെ മേൽ തനിക്ക് ഒരുപാട് ഹക്കുകളുണ്ട്, അത് സഹോദരനോട് ഒരുപാട് ഹക്കുകളുണ്ട്, അത് ചെയ്ത് തീർക്കണം. അതിൽ വീഴ്ച വരരുത്. തന്റെ സഹോദരൻ ഇങ്ങോട്ടൊന്നും ചെയ്തു തരേണ്ടോന്നല്ല, ചെയ്ത് തന്നാൽ തന്നെ വലിയ സംഭവമാണ്. കുറച്ചെന്തെങ്കിലും ചെയ്താൽ കുറെ അങ്ങോട്ട് ചെയ്തു കൊടുക്കും, കുറച്ചായിട്ടേ കാണുന്നു. ഇത് മഹബത്തിന്റെ അടയാളമാണ്. അബു യസീദ് റഹിമഹുല്ലാഹിയുടെ വാക്കാണിത്, ഇസ്തിഖ്ലാലുൽ കസീർ മിൻ നഫ്സിക് വസ്തിഖ്സാറുൽ ഖലീൽ മിൻ ഹബീബിക്. നിന്റെ നഫ്സിൽ നിന്ന് നീ ചെയ്യുന്ന കുറെ ചെയ്യുന്നത് കുറച്ചായി കാണുക, നിന്റെ ഹബീബ് നിനക്ക് വേണ്ടി ചെയ്തു തരുന്നത് കുറച്ചാണെങ്കിലും കുറെ ആയിട്ട് കാണാന്നുള്ളത്. അസ്സാമിൻ എട്ടാമത്തേത്, ഇസ്തിഖ്സാറുൽ ഖലീൽ മിൻ ജിനായതിക് വസ്തിഖ്ലാലുൽ കസീർ മിൻ തഅതിക് وهو قريب من الذي قبله لكنه مخصوص بما من المحب. ഇത് നേരത്തെ പറഞ്ഞതിനോട് ഏതാണ്ട് സാമ്യമാണ്. പക്ഷേ ഇത് രണ്ടും, ഈ പറഞ്ഞ രണ്ട് സ്വഭാവവും, ആര് സ്നേഹിക്കുന്നവൻ ആരാണോ, മുഹബ്ബ് ഉണ്ടല്ലോ, അവനിൽ തന്നെ ഉള്ള രണ്ട് സ്വഭാവമാണ്. ഒരാൾ മറ്റൊരാളെ സ്നേഹിച്ചാൽ അവനോട് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് വലിയ സംഭവമായിട്ട് വലിയ കുറെ ആയിട്ട് കാണും. ചെറിയൊരു തെറ്റാണ് അവനോട് ചെയ്തതെങ്കിൽ പോലും, ഒരു ചെറിയ ഉൽമാണ് ചെയ്തതെങ്കിൽ പോലും, അവനോട് ഞാൻ ചെയ്തത് വലിയ സംഭവമാണ് എന്നാണ് കാണുക, കുറെ ആയിട്ടാണ് കാണുക. ത്വാഅത്താണ് ചെയ്തതെങ്കിലോ, നന്മയാണ് ചെയ്തതെങ്കിലോ, അത് കുറച്ചായിട്ടേ കാണുള്ളൂ. ഇത് നമുക്ക് വലിയൊരു സുരക്ഷിതത്വത്തിനുള്ള ഒരു ഒരു കോഡാണ്, ഒരു അസുലാൻ. അള്ളാഹിന്റെ ജാനിബിൽ നമ്മൾ ഒരുപാട് വീഴ്ചകൾ വരുത്തുന്നുണ്ടാവും, ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ടാവും. അള്ളാഹിനെ സ്നേഹിക്കുന്നവനാണോ, ആരെയാണോ താൻ സ്നേഹിക്കുന്നത്, അവന്റെ വലുപ്പം, അവന്റെ മഹത്വം അവനെ ഒരിക്കലും ധിക്കരിക്കാൻ പാടില്ല. അവനോട് കാണിക്കുന്ന ഏതൊരു ചെറിയ ധിക്കാരവും കുറെ ആയിട്ടാണ് അപ്പോ നമ്മൾ കാണുക. അതേസമയത്ത് അവന് ത്വാഅത്ത് ചെയ്തു കൊടുത്താലോ, പുണ്യങ്ങൾ ചെയ്യുന്നതോ, അത് വളരെ കുറച്ചേ ഞാൻ ചെയ്യുന്നുള്ളൂ എന്നാണ് കാണുക. തന്റെ പാപങ്ങള് വലിയതായിട്ട് കാണുകയും ചെയ്യാം, തന്റെ നന്മകൾ കുറച്ചായിട്ടും കാണുകയും ചെയ്യാം, താൻ ചെയ്തു കൊടുക്കുന്ന ഗുണങ്ങൾ കുറച്ചായിട്ട് കാണുക, താൻ ചെയ്യുന്ന തെറ്റുകൾ വീഴ്ചകൾ കുറെ ആയിട്ട് കാണുക. സ്നേഹം നിലനിർത്താനുള്ള ഒരു വലിയ കോഡാണിത്. നേരത്തെ മോള് പറഞ്ഞതുപോലെ തന്നെ, നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ഒരു സംഭവം എന്നായിട്ട് നമുക്ക് തോന്നൂല, അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും നന്മ ചെയ്തു കൊടുത്താൽ വലിയതായിട്ട് തോന്നുകയും ചെയ്യാം. അത് സ്നേഹം ഇല്ലാതാക്കി കളയുന്ന കാര്യത്തിൽ പെട്ടത്. അത്താസ്യ ഒമ്പതാമത്തെ കാര്യം, മുആനകത്തു ത്വാഅ വ മുബായനത്തുൽ മുഖാലഫ വഹുവ സഹ്ലി ബിൻ അബ്ദുല്ലാ വഹുവ അയ്ദൻ ഹുക്മുൽ മഹബ്ബത്തി വ മുജീബുഹാ. സഹ്ലി ബിൻ അബ്ദുല്ലാ തുസ്തരി റഹിമഹുല്ലാഹിയുടേതാണ് ഈ വാക്ക്. മുആനകത്തു ത്വാഅ, വമുബായനത്തുൽ മുഖാലഫ, ത്വാഅത്തിനെ പുണരുക, ത്വാഅത്തിനെ പുണരുക, അനുസരണത്തെ പുണരുക. മുഖാലഫ, എതിര് ചെയ്യുന്നതിനെ അതിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുക, എതിര് ചെയ്യുന്നതിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുക. അയാൾ ഇഷ്ടപ്പെടുന്ന എല്ലാം ചെയ്തു കൊടുക്കുക, അയാൾ ഇഷ്ടപ്പെടാത്തതിൽ നിന്ന് വളരെ വിദൂരത്ത് നിൽക്കുക. അതാണ് സ്നേഹത്തിന്റെ അടയാളം. അതാണ് ഇത് സ്നേഹത്തിന്റെ അഹ്കാമുകളിൽപ്പെട്ട ഒരു ഹുക്കുമാണ്, വിധികളിൽപ്പെട്ട ഒരു വിധിയാണ്. പത്താമത്തെ, അത് ബഹുവലിൽ ജുനൈദ്, സയ്യിദ് ജുനൈദ്, അദ്ദേഹത്തിന്റേതാണ്. ജുനൈദിന്റേതാണ് വാക്ക് എന്ന് കേൾക്കുമ്പോ തന്നെ സ്വാഭാവികമായിട്ട് അറിയുന്ന ആളുകൾക്ക് അതിലൊരു സൂഫി സ്റ്റൈൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വേഗം പിടുത്തം കിട്ടും. എന്താണത്? ദുഖൂലു സിഫാത്തിൽ മഹ്ബൂബി അലൽ ബദലി മിൻ സിഫാത്തിൽ മുഹിബ്ബ്, ബഹുവലിൽ ജുനൈദ്. ദുഖൂലു സിഫാത്തിൽ മഹ്ബൂബ് അലൽ ബദലി മിൻ സിഫാത്തിൽ മുഹിബ്ബ്. ഇത് കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞു. ഏത്? നാലാമത്തേത്. തസ്വീ വായിച്ചല്ലോ, മുആനകത്തു തഅബാനത്തിൽ മുഖാലഫ, സഹൽ ഇബ്നു അബ്ദില്ലന്റെ. ഒന്നുമില്ല, അതിലിത്രേ ഉള്ളൂ. മുആനകത്തു തഅ, അയാൾ ഇഷ്ടപ്പെടുന്നതൊക്കെ ചെയ്യാം, മുഖാലഫയിൽ നിന്ന് അകന്നു നിൽക്കുക, അയാൾക്ക് ഇഷ്ടമല്ലാത്ത, സ്നേഹിക്കുന്ന ആൾക്ക് ഇഷ്ടമല്ലാത്തതൊന്നും ചെയ്യാതിരിക്കുക. അള്ളാഹുക്കുള്ള ത്വാഅത്ത്, അള്ളാഹിനോടുള്ള ഹബ്ബിന്റെ അടയാളം അള്ളാഹുക്കുള്ള ത്വാഅത്ത് ചെയ്യുക. അള്ള ഇഷ്ടപ്പെടാത്ത, അള്ളാഹുക്കുള്ള ത്വാഅത്തിനെതിരാകുന്ന കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക. അത് ഹബ്ബിന്റെ ഭാഗമാണ്, അതിന്റെ അഹ്കാമുകളിൽ പെട്ടതാണ്. പത്താമത്തേത് ഇതാണ്, ദുഖൂലു സിഫാത്തിൽ മഹ്ബൂബ് അലൽ ബദലി മിൻ സിഫാത്തിൽ മുഹിബ്ബ്. ആരെയാണോ സ്നേഹിക്കുന്നത്, അവന്റെ സിഫാത്തുകൾ അവന്റെ ഗുണഗണങ്ങളിലേക്ക് പ്രവേശിക്കുക, തന്റെ ഗുണഗണങ്ങളൊക്കെ, തന്റെ ഗുണഗണങ്ങൾക്കൊക്കെ പകരം വെച്ചുകൊണ്ട്. വഫീഹി ഗുമൂ, അതിൽ കുറച്ച് ഗുമൂലുണ്ട്, കെട്ടിക്കൊടുക്കുന്നുണ്ട് ഈ പറഞ്ഞതിൽ. ഉദാഹരണം നേരെ വെച്ചോ, അള്ളാഹിനെ സ്നേഹിക്കുന്ന ഒരാള് തന്റെ സിഫത്തുകളൊക്കെ പോയി റബ്ബിന്റെ സിഫത്ത് ഇവന്റേതായി മാറി. അത് ജുനൈദിന്റേത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സൂഫികള് ദുർവ്യാഖ്യാനിക്കുന്ന തരത്തിൽ പോകുന്ന ചില വാക്കുകളാണ്, തരീഖത്തിന്റെ ആളുകൾ. ഒരാള് ഒരാളെ സ്നേഹിച്ചു എന്ന് പറഞ്ഞ ഒരാൾ അള്ളാഹിനെ സ്നേഹിച്ച് സ്നേഹം മൂത്ത് 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 എവിടെ എത്തണം? മാ അന ഇല്ല അൻത, അന റബ്ബ്, ഞാൻ തന്നെയാണ് റബ്ബ്. ഞാൻ എന്ന് പറഞ്ഞാൽ നീ തന്നെയാണ്, നീ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ്. മാഫി ജുബ്ബത്തി ഇല്ലല്ലാ, അവിടെ ജുബ്ബന്റെ ഉള്ളിലെ അവനെ അവിടെ എത്തണം എന്ന് പറയുന്ന വ്യാഖ്യാനത്തിലേക്ക് പോകാവുന്നതാണ്. അല്ല, അത് ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള അല്ലാത്ത രൂപത്തിലേക്ക് നമുക്ക് പറയാവുന്ന രൂപത്തിലും നമുക്കത് എടുക്കാം. സയ്യിദ് ജുനൈദിന്റെ വാക്ക് എങ്ങനെ? അവര് മഹബൂബ് എന്താണോ ആവശ്യപ്പെടുന്നത് അതാണ് അതിനോട് യോജിക്കുക എന്നുള്ളത്, ആ ഗുണഗണങ്ങളിൽ നടക്കുക എന്നുള്ളത്. നേരത്തെ നാലാമത്തേൽ പറഞ്ഞതുപോലെ ومراده ان استيلاء ذكر المحبوب وصفاته واسماءه على قلب المحب حتى لا يكون الغالب عليه الا ذلك ഏത് സമയവും തന്റെ മുഹിബ്ബിന്റെ മുഹബ്ബിന്റെ മഹബൂബിന്റെ ദിക്റായിരിക്കും ഹൃദയം നിറയെ. താൻ സ്നേഹിക്കുന്ന ആരെയാണോ അവനെക്കുറിച്ചുള്ള ദിക്റായിരിക്കും ഹൃദയത്തിൽ മുഴുവനും, അവന്റെ പേരുകളും അവന്റെ ഗുണങ്ങളും. ഹത്ത അലയക്കൂൻ അൽ ഗാലിബ് അലൈഹി ഇല്ലാ ദാലിക്, അതായിരിക്കും ഭൂരിഭാഗം. വല യക്കൂനു ശുഉറുഹു വഹ്സാസുഹു ഫിൽ ഗാലിബി ഇല്ലാ ബിഹാ, തന്റെ ബോധം പോലും, ബോധം ശ്വാസോച്ഛ്വാസം പോലും ഏത് സമയവും തന്റെ മഹബൂബിന്റെ ദിക്റിലായിരിക്കും. ഫയസീറു ശുഉറുഹു വഹ്സാസുഹു ബദല മിൻ ശുഉറിഹി വഹ്സാസിഹി ബിസിഫാത്തി നഫ്സി, അങ്ങനെ അവനെക്കുറിച്ച് ഓർത്ത് 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 സ്വന്തത്തെക്കുറിച്ച് ഓർക്കാതായി, സ്വന്തത്തെക്കുറിച്ച്. ഇതാണ് ഇവര് തരീഖത്തുകാര് പഠിപ്പിക്കുക. ദിക്ര് ചൊല്ലി 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 എവിടെ എത്തണം എന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ദീർഘായി. അപ്പൊ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് വിടണം. പിന്നെ അവസാനം ശ്വാസം വലിക്കലായി, ശ്വാസം വലിക്കുമ്പോ എന്താ ഇതാകണം. അല്ല, ഇത് ഞാൻ തമാശക്ക് പറയല്ല, ഇവരുടെ തരീക്കത്തേറെ രീതി തന്നെ. അത് ശ്വാസോച്ഛ്വാസമായി, അവസാനം അങ്ങനെ ആയി 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 ആയി, സ്വന്തം ഒന്നുമില്ല, ശ്വാസം വലിക്കുന്നത് പോലും അവനാണ്, അവനാണ്. കേട്ട് തരിപ്പ് കയറാനും നല്ല മത്തടിക്കാനൊക്കെ പറ്റിയ സാധനമായിരിക്കും. അവസാനം ഇത് തന്നെ, നിസ്കാരമുണ്ടോ ഇല്ല, നോമ്പുണ്ടോ ഇല്ല, ഹജ്ജുണ്ടോ ഇല്ല, ഒന്നുമില്ല, തന്നെ തന്നെ മറന്നുപോയി. അതാണ് ഫന, തന്നെ തന്നെ മറന്നുപോയി, തന്റെ സ്വത്വം മറന്നുപോയി. പിന്നെന്തുള്ളൂ? അസ്മാഉ സിഫാത്ത്, അസ്മാഉ സിഫാത്ത് എന്ന് പറയും, ഇവരുടെ അസ്മാഉ സിഫാത്ത് ഇതാണ്, അവന്റെ അസ്മാകൾ, അവന്റെ സിഫാത്തുകൾ, അവന്റെ ദിക്റുകൾ, അത് ഉള്ളിൽ കയറി കഴിഞ്ഞു എന്നാണ്. ഫയസീറു ഷുഊറുഹു ഇഹ്സാസുഹു ബദല മിൻ ഷുഊരിഹി വഇഹ്സാസി ബിസിഫാത്തിഹി ബിസിഫാത്തി നഫ്സിഹി വഖദ് യഹ്തമിലു മഅന അശ്റഫ മിൻ ഹാദാ എന്ന ഈ മഅനല്ല, ഈ ആശയമല്ലാതെ ഇതിനേക്കാളും നല്ല അശ്റഫായ മഅനയിൽ ഇത് പറയാം. ഇതിനേക്കാൾ നല്ല മാന്യമായ അർത്ഥത്തിൽ ഈ കാര്യം പറയാം. വഹുവ തബദ്ദുലു സിഫാത്തിൽ മുഹിബ്ബി ദമീമ അല്ലതി ലാ തുവാഫിഖു സിഫാത്തിൽ മഹ്ബൂബ്, തന്റെ മഹബൂബിന് ഇഷ്ടപ്പെടാത്ത മോശമായ എന്തെങ്കിലും ഗുണങ്ങൾ തന്നിലുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക, നല്ല ഗുണങ്ങൾ ഉള്ള ആളാകുക, അങ്ങനെ നബി സഹാബത്ത് ജീവിച്ചവര് ജീവിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. ബിസിഫാത്തിൽ ജമീലത്തിൽ മഹബൂബത്തിൽ തുവാഫിഖു സിഫാത്തിഹി വല്ലാഹു അഅലം, അള്ളാഹുക്കുള്ള നല്ല ഗുണങ്ങൾ ഉണ്ടല്ലോ, ആ ഗുണങ്ങൾ, ആ ഗുണങ്ങളുടെ ഫലമായി, അത് പഠിക്കുന്നതിന്റെ ഫലമായി അതുപോലെ നമ്മളിലും നല്ല ഗുണങ്ങൾ ഉണ്ടാകുക, റസൂലിന്റെ സ്വഭാവത്തിൽ ജീവിച്ചമാതിരി ജീവിക്കുക എന്നർത്ഥത്തിൽ വേണമെങ്കിൽ ഇത് പറയാം. വല്ലാഹു അഅലം. അപ്പോ ഏതാണ്ട് 10 വാക്കുകൾ സലഫുകളുടേതായി വന്നിട്ടുള്ള 10 വാക്കുകൾ നമ്മൾ വായിച്ചു. അതൊന്നുകൂടി ഞാൻ ഒറ്റയടിക്ക് ചുരുക്കി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ തൽക്കാലം. ഒന്ന്, അൽ മഹബ്ബത്തുൽ അൽ മൈലു ദാഇമുൽ ബിൽ ഖൽബ് അൽ ഹായിൻ, ഹൃദയത്തിൽ എപ്പോഴും ഹൃദയത്തിന്റെ ചായ്വ്, അത് തന്നെയും പരവശമായ ഹൃദയത്തോടുകൂടി നിരന്തരമായി ഏതൊന്നിലേക്ക് ചായുന്നോ അതിനാണ് സ്നേഹം എന്ന് പറയാം. ഇത് രണ്ടിലും പെടുന്നതാണ്, നല്ലതിനും ചീത്തയിനൊക്കെ ഉപയോഗിക്കാം. രണ്ടാമത്തേത്, ഈസാറുൽ മഹബൂബ് അല ജമീ അൽ മസ്ഹൂബ്, തന്റെ മഹബൂബിന് പ്രഥമ സ്ഥാനം കൊടുക്കണം മറ്റാരെക്കാളും, മറ്റെന്തിനേക്കാളും, താൻ ജീവിക്കുന്ന ചുറ്റുപാടിലുള്ള മറ്റെന്തിനേക്കാളും. മൂന്നാമത്തേത്, മുവാഫഖത്തുൽ ഹബീബ് ഫിൽ മഷ്ഹദി വൽ മഖീം, തന്റെ ഹബീബിനോട് യോജിക്കണം, അയാൾ ഉള്ള സ്ഥലത്താണെങ്കിലും ഇല്ലാത്തിടത്താണെങ്കിലും, അയാൾക്ക് യോജിക്കുന്നത് എന്താണോ, തന്റെ മഹബൂബിന് യോജിക്കുന്നത് എന്താണോ, ആ കാര്യങ്ങൾ തന്റെ ജീവിതത്തിൽ ഉണ്ടാകണം എപ്പോഴും. നാലാമത്തേത്, മഹബുൽ ഹബ് ലിസ്ഫാത്തി വഇസ്ബാത്തിൽ മഹബൂബ് ലിദാത്തി, ഈ 10 പറഞ്ഞ ഏതാണ്ട് അതിനോട് യോജിക്കുന്ന മാറ്റത്താണ്, തന്റെ ഗുണഗണങ്ങളെല്ലാം മാറ്റി താൻ സ്നേഹിക്കുന്നത് ആരാണോ, അവൻ ഇഷ്ടപ്പെടുന്ന ഗുണഗണങ്ങൾ എന്താണോ, അത് ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളത്. അഞ്ചാമത്തേത്, മുവാത്തുൽ ഖൽബ് ലിമുറാദാത്തിൽ മഹബൂബ്, ഹൃദയം തന്റെ താൻ ഇഷ്ടപ്പെടുന്നത് ആരെയാണോ അവന്റെ ഇഷ്ടങ്ങൾക്ക് ഹൃദയം യോജിച്ചു വരിക എന്നുള്ളത്. ആറാമത്തേത്, ഖൗഫ് തർക്കിൽ ഹുർമ മഇഖാമത്തിൽ ഖിദ്മ, എല്ലാം ചെയ്തു കൊടുക്കുക, എന്നിട്ടോ എല്ലാ സേവനവും താൻ ഇഷ്ടപ്പെടുന്ന ആൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമ്പോഴും അത് അയാളുടെ വലുപ്പത്തിനനുസരിച്ച് ആയില്ലല്ലോ എന്നുള്ള ഹുർമത്ത് ഭയപ്പെടുക എന്നുള്ളതാണ്. ഏഴാമത്തേത്, ഇസ്തിഖ്ലാലുൽ കസീർ മിൻ നഫ്സിക് വസ്തിക്സാറുൽ ഖലീൽ മിൻ ഹബീബിക്, നിന്റെ ഹബീബിൽ നിന്ന് കുറച്ചെന്തെങ്കിലും കിട്ടിയാലും അത് വലിയ കാര്യമായിട്ട് കാണണം, നീ എത്ര തന്നെ ചെയ്തു കൊടുത്താലും അത് കുറച്ചായിട്ട് കാണണം. എട്ടാമത്തേത്, ഇസ്തിക്സാറുൽ ഖലീൽ മിൻ ജിനായത്തിക് ഇസ്തിഖ്ലാലുൽ കസീർ മിൻ തഅത്തിക്, നീ ചെയ്യുന്നൊരു ചെറിയ വീഴ്ച പോലും വലുതായി കാണണം, നീ എന്തൊക്കെ നന്മകൾ ചെയ്തു കൊടുത്താലും അത് ചെറുതായും കാണണം. ഒമ്പതാമത്തേത്, മുആനക്കത്തു ത്വഅ വമുബായനത്തുൽ മുഖാലഫ, സഹൽ ഇബ്നു അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹുവിന്റെ റഹ്മഹുല്ലാഹിയുടേതാണിത്. ഏത്? മുആനക്കത്തു ത്വഅ വമുബായനത്തുൽ മുഖാലഫ, ത്വഅത്തിനെ പുണരുക, മുഖാലഫയെ എതിര് ചെയ്യുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യാം. 10th, ദുഖൂലു സിഫാത്തുൽ മഹ്ബൂബ് അലൽ ബദ്ലി മിൻ സിഫാത്തുൽ മഹബൂബ്, തന്റെ വേണ്ടാത്ത വിശേഷണങ്ങളൊക്കെ മാറ്റി, ചീത്ത ഗുണങ്ങളൊക്കെ മാറ്റി, തന്റെ മഹബൂബ് ഇഷ്ടപ്പെടുന്ന നല്ല ഗുണങ്ങൾ ഏതൊക്കെ ഉണ്ടോ അതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളത്. വല്ലാഹു തആല ആലം. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك.